السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്തുകൾ, ആരാധനകൾ ധാരാളമുണ്ട്. ആ ഇബാദത്തുകളിൽ പ്രധാനപ്പെട്ട ചില ഇനങ്ങളെക്കുറിച്ചാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇബാദത്തിലെ വളരെ മഹത്തരമായ ഒരു ഇനമാണ് പ്രാർത്ഥന, ദുആ എന്നത്. കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ചാണ് നാം വിശദീകരിച്ചത്. രണ്ടാമത് നമ്മുടെ ഈ പുസ്തകത്തിൽ നൽകിയിട്ടുള്ളത് അൽ ഖൗഫ്, ഭയം എന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെയാണ് ഒരു മുസ്ലിം അങ്ങേയറ്റം ഭയക്കേണ്ടത്. അല്ലാഹുവിനെ ഭയക്കുന്നതുപോലെ ഒരാളെയും അവൻ ഭയക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ, അതിനു വിരുദ്ധമാകുന്ന ഒരു കാര്യം പ്രവർത്തിക്കുന്ന രൂപത്തിൽ ഒരാളോടും അവന്റെ മനസ്സിൽ ഭയം ഉണ്ടാകാനും പാടില്ല. അതിനെക്കുറിച്ചാണ് ഇനി വിശദീകരിക്കാനുള്ളത്. ഗ്രന്ഥകർത്താവ് പറയുന്നു, വദലീലു അൽ ഖൗഫി ഖൗലുഹു തആല ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതു മുഅ്മിനീൻ. വദലീലുൽ ഖൗഫ്, ഖൗഫ് എന്നത്, ഭയം എന്നത് ഇബാദത്താണ് എന്നതിനുള്ള തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. ഫലാ തഖാഫൂഹും, നിങ്ങൾ അവരെ ഭയക്കേണ്ടതില്ല. അതായത് ഷൈത്താൻ, പിശാജ്, അവന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ, അവരുടെ ആധിക്യത്തെയോ അവരുടെ എണ്ണത്തെയോ നിങ്ങൾ പേടിക്കേണ്ടതില്ല. വഖാഫൂനി, നിങ്ങൾ ഭയക്കേണ്ടത് എന്നെയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെയാണ്. ഇൻ കുൻതു മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണ് എങ്കിൽ. നോക്കൂ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ മുഅ്മിനാണ് എന്നതിൻ്റെ അടയാളമായി നിശ്ചയിച്ചത് അവൻ അല്ലാഹുവിനെ മാത്രം ഭയക്കുക എന്നതാണ്. അതുകൊണ്ടാണ് അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അൽ ഖൗഫു ഹുവ അലാമത്തു സിഹ്ഹത്തിൽ ഈമാൻ. ഒരാളിൽ ഈമാൻ ശരിയായ രൂപത്തിലുണ്ട് എന്നതിൻ്റെ അടയാളം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയക്കുന്നുണ്ട് എന്നതാണ്. وترحله من القلب علامة ترحل الإيمان من القلب. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഭയമില്ല എങ്കിൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം ഇല്ലാതെയായിട്ടുണ്ട് എങ്കിൽ അത് അവന്റെ ഈമാൻ ഇല്ലാതെയായിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ്. തിന്മകൾ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഭയം അതിൽ നിന്ന് പിന്നോട്ടു പോകാൻ നിന്നെ ഒരിക്കലും പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ, നന്മകൾ ഉപേക്ഷിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ശിക്ഷിക്കുമല്ലോ എന്ന ഭയം നിന്റെ ഹൃദയത്തിൽ ഇല്ല എങ്കിൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി നിന്റെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയായിട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കുക, ഈമാൻ ഹൃദയത്തിൽ നിന്നില്ലാതെയായിട്ടുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാഫൂനി ഇൻ കുൻതു മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനാണോ നിങ്ങൾ എന്നെ ഭയക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഭയക്കുക എന്നത്, അവനോട് ഹൃദയത്തിൽ പേടിയുണ്ടാവുക എന്നത് ഉന്നതരായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാസന്മാർ, മുഅ്മിനീങ്ങളുടെ നേതാക്കന്മാർ അവരുടെ സവിശേഷതയായിട്ടാണ് അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുള്ളത്. അത് ചെറിയ കാര്യമല്ല. മലക്കുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, യഖാഫൂന റബ്ബഹും, അവർ തങ്ങളുടെ റബ്ബിനെ ഭയക്കുന്നവരാണ്, പേടിക്കുന്നവരാണ്. മിൻ ഫൗഖിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണുള്ളത്? അവരുടെ മുകളിലാണ്. അവരുടെ മുകളിലുള്ള അവരുടെ റബ്ബിനെ അവർ ഭയക്കുന്നവരാണ്. ആരാണ് അല്ലാഹുവിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞത്? മലക്കുകളാണ്. എന്താണ് മലക്കുകളുടെ പ്രത്യേകത? അവർക്ക് തിന്മ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാൻ സാധിക്കാത്തവരാണ് അവർ. അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അല്ലാഹുവിനെ അനുസരിക്കുന്നതിന് വേണ്ടിയാണ്. യഫ്അലൂന മാ യുമറൂൻ, അല്ലാഹു എന്താണോ അവരോട് കൽപ്പിച്ചത് അത് പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ ഒരു കൽപ്പനയും അവർക്ക് ധിക്കരിക്കാൻ കഴിയില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത് നോക്കൂ, യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, അവർ തങ്ങളുടെ റബ്ബിനെ ഭയക്കുന്നവരാണ്. അപ്പോൾ തിന്മകൾ ചെയ്യുന്ന നമ്മുടെ ഭയം എന്തായിരിക്കണം? നന്മകളിൽ കുറവ് വരുത്തുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കണം? തെറ്റുകളിലേക്ക് വീണുപോകാറുള്ള നമ്മുടെ സ്ഥിതി എന്തായിരിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ കുറിച്ച് പറഞ്ഞു, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ് വയഖ്ഷൗനഹു വലാ യഖ്ഷൗന അഹദൻ ഇല്ലല്ലാഹ്. നബിമാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞതാണ്, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ്, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു നൽകുന്നവരാണ്, റബ്ബിന്റെ സന്ദേശം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ്. വയഖ്ഷൗനഹു, അവർ അല്ലാഹുവിനെ ഭയക്കുന്നുണ്ട്, കഴിഞ്ഞില്ല. വലാ യഖ്ഷൗന അഹദൻ ഇല്ലല്ലാഹ്, അവർ അല്ലാഹുവിന് പുറമെ മറ്റൊരാളെയും ഭയക്കുന്നില്ല. അല്ലാഹുവിന്റെ സന്ദേശം എത്തിച്ചു നൽകാൻ വേണ്ട ഒരു ക്വാളിറ്റിയാണത്. അല്ലാഹുവിനെ പേടിക്കുക, മറ്റൊരാളെയും അല്ലാഹുവിന്റെ കാര്യത്തിൽ പേടിക്കാതിരിക്കുക, എന്നാലേ ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. നന്മ കൽപ്പിക്കാൻ സാധിക്കണമെങ്കിൽ, തിന്മയിൽ നിന്ന് ജനങ്ങളെ വിലക്കാൻ കഴിയണമെങ്കിൽ, അല്ലാഹുവിനെ ഭയക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യത്തിൽ മറ്റൊരാളെയും പേടിക്കാതിരിക്കാനും നിനക്ക് സാധിക്കണം. നബിമാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരമാണ് പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ മലക്കുകൾ, നബിമാർ, വലിയ സ്ഥാനങ്ങളാണ് ഇതെല്ലാം. കഴിഞ്ഞില്ല, മുഅ്മിനീങ്ങളുടെ നേതാക്കന്മാരായ പണ്ഡിതന്മാർ, ഉലമാക്കൾ, അവരുടെ അടയാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജനങ്ങളിൽ നിന്ന് ഭയക്കുന്നവർ ഉലമാക്കൾ മാത്രമാണ്, പണ്ഡിതന്മാർ മാത്രമാണ്. പണ്ഡിതന്മാരാണ് മുഅ്മിനീങ്ങളുടെ നേതാക്കന്മാർ. അവരുടെ പ്രത്യേകതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത് എന്താണ്? അവർ അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്. നോക്കൂ, നന്മകളിൽ മുന്നേറുന്നവരാണ് ഇവരെല്ലാം നബിമാർ. അവർ തിന്മകൾ സംഭവിക്കാത്തവരാണ്, വൻപാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായവരാണ് നബിമാർ. അല്ലാഹുവിനെ ധിക്കരിക്കാൻ സാധിക്കാത്തവരാണ് മലക്കുകൾ. മുഅ്മിനീങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ് പണ്ഡിതന്മാർ.
എന്താണ് ഇവരുടെ എല്ലാം പ്രത്യേകത? അവരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയക്കുന്നവരാണ്, അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലൈസൽ ഇൽമു മിൻ കസ്റത്തിൽ ഹദീസ്. ഇൽമു എന്ന് പറഞ്ഞാൽ, അറിവ് എന്ന് പറഞ്ഞാൽ, ദീനിലുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ, അതൊരിക്കലും കസ്റത്തുൽ ഹദീസ്, ധാരാളം സംസാരിക്കാൻ കഴിയലോ, അനേകം ഹദീസുകൾ മനഃപ്പാഠമാക്കലോ അല്ല. വലാകിന്നൽ ഇൽമ മിനൽ ഖശ്യ, ഇൽമു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ പേടിക്കലാണ്, അല്ലാഹുവിനെ പേടിക്കുന്ന ഹൃദയം ഉണ്ടാകലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ പറഞ്ഞു, കഫാബിൽ ഇൽമി ഖശ്യതൻ. ഇൽമു എന്നത് അത് ഖശ്യത്ത് കൊണ്ടുണ്ടാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരാൾക്ക് പേടിക്കാൻ സാധിക്കുക എന്നത് മതി, അവന് യഥാർത്ഥത്തിൽ ഭയഭക്തിയായി. വകഫാബിൽ ജഹ്ലി ഇഗ്തിറാറ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കാതെ ജീവിക്കുക എന്നത് മാത്രം ഒരാൾക്ക് അവനെക്കുറിച്ച് ചിന്തിക്കാതെ തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന അവസ്ഥയിൽ ഒരാൾ തുടരുക എന്നത് ഒരാൾ വിഡ്ഢിയായിത്തീരാൻ മതിയായതാണ്. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഭയക്കുക എന്നത് ഇസ്ലാമിലെ മഹത്തരമായ ഇബാദത്തുകളിൽ ഒന്നായിട്ടാണ് ഇവിടെ എല്ലാം എണ്ണിയിട്ടുള്ളത്. ഭയം പല രൂപത്തിലുണ്ട്, ഭയം പല ഇനങ്ങളുണ്ട്. പ്രധാനമായും അതിന് മൂന്ന് ഇനങ്ങൾ വിശദീകരിക്കപ്പെട്ടതായി കാണാം. ഒന്നാമത്തേത് ഖൗഫു സിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മനുഷ്യൻ പേടിക്കുന്നത് സിറായി, രഹസ്യത്തിലുള്ള ഭയമാണ്. അവൻ നിന്റെ ഹൃദയങ്ങളിലുള്ളത് കാണുന്നുണ്ട്, അവൻ നിന്റെ രഹസ്യങ്ങൾ അറിയുന്നുണ്ട്, അവൻ നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ ധിക്കരിക്കാനുള്ള ഉദ്ദേശമുണ്ടായത് മനസ്സിലാക്കുന്നവനാണ്. ഈ രൂപത്തിൽ ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാത്തവരെ ഭയന്നാൽ അത് ശിർക്കാൻ. ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാത്തവരെ കുറിച്ച് വിചാരിക്കുകയാണ്, എന്റെ ഹൃദയത്തിൽ അയാളെക്കുറിച്ച് ഞാൻ മോശം വല്ലതും ചിന്തിച്ചാൽ അയാളതറിയും, ഔലിയനെ കുറിച്ച് ഞാൻ മനസ്സിൽ വല്ലതും തെറ്റായി കരുതിയാൽ അത് ഔലിയെ തിരിച്ചറിയും, ഔലിയയോട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ ഔലിയ എന്നോട് കോപിക്കും, ഔലിയയുടെ ജാറത്തിൽ പോയി ഇത്ര പണം മുടക്കിയിട്ടില്ല എങ്കിൽ ഔലിയക്ക് എന്നോട് ദേഷ്യമുണ്ടാകും, ഔലിയയുടെ പേരിൽ കള്ളസത്യം ചെയ്താൽ എനിക്കെന്തെങ്കിലും അപകടം സംഭവിക്കും. ഇതൊക്കെ രഹസ്യത്തിലുള്ള ഭയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുണ്ടാകേണ്ട പേടിയാണിത്. അല്ലാഹുവിനെ ധിക്കരിച്ചാൽ അവൻ ശിക്ഷിക്കുമെന്ന പേടി ഉണ്ടാകണം. എന്നാൽ ഔലിയയെ ധിക്കരിച്ചാൽ ഔലിയ അത് അറിയുന്നതാണ്, എന്റെ ഹൃദയത്തിലുള്ളത് ഔലിയക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഔലിയ എന്നത് യഥാർത്ഥത്തിൽ ബഹുവചനമാണ്, വലിയ എന്നതാണ് ഏകവചനം. സാധാരണ നമ്മുടെ നാട്ടിൽ ഒരാൾക്കാണെങ്കിലും ഔലിയ എന്നാണ് പറയുക, യഥാർത്ഥത്തിൽ വലിയ എന്നതാണ് അതിന്റെ പദം. അതിന് പിന്നിലൊരു കാരണമുണ്ട്. ഒരു വലിയന് തന്നെ 40 തടിയുണ്ട് എന്ന വിശ്വാസം നാട്ടിൽ പ്രചരിക്കുന്ന വിശ്വാസങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് ഒരു വലിയനെ തന്നെ ഔലിയ എന്ന് വിളിക്കുന്നത്. ഔലിയ എന്ന് പറഞ്ഞാൽ അനേകം ആളുകൾക്ക് പറയുന്ന പദമാണ്. എന്തായാലും ഇരിക്കട്ടെ, വലിയനെ കുറിച്ച് ഞാൻ മോശം വല്ലതും വിചാരിച്ചാൽ അദ്ദേഹം എന്നെ ശിക്ഷിക്കുന്നതാണ് എന്ന് ഒരാൾ രഹസ്യാർത്ഥത്തിൽ ഭയന്നാൽ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്റെ ഹൃദയത്തിലുള്ളത് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലുള്ള മാല മൗലീദുകളിലെ ഒരു വരി ഇപ്രകാരമാണ്, കുപ്പിക്കകത്തുള്ളത് കാണുന്നത് പോലെ ഹൃദയത്തിനുള്ള ഉള്ളിലുള്ളത് കാണുന്നവരാണ് മുഹയിദ്ദീൻ ഷെയ്ഖ് എന്നത് മാല മൗലീദുകളിലെ വരികളിൽ വന്ന അർത്ഥങ്ങളിൽ ഒന്നാണ്. കുപ്പിക്കകത്തുള്ളത് കാണാൻ, കണ്ണോട്ട് നോക്കിയാൽ നേരെ കാണാം, അതുപോലെ ഹൃദയത്തിനുള്ളിലുള്ളത് കാണാൻ സാധിക്കുന്നവരാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അൽ ജീലാനി റഹിമഹുല്ലാ എന്ന വിശ്വാസം നാട്ടിൽ പ്രചരിക്കുന്ന വിശ്വാസങ്ങളിൽ ഒന്നാണ്. ഈ രൂപത്തിൽ ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ മറ്റൊരു സൃഷ്ടിയെ ഭയന്നാൽ, മറ്റൊരു സൃഷ്ടിയെ കുറിച്ച് പേടിച്ചാൽ, അത് അയാൾക്കുള്ള ഇബാദത്താണ്. ഈ രൂപത്തിൽ ഭയക്കപ്പെടേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നോക്കൂ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുഅ്മിനീങ്ങളോടുമുള്ള ചോദ്യമാണത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, തന്റെ ദാസന് തന്റെ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മതിയായവനല്ലയോ? അവൻ എന്തിനാണ് പേടിക്കുന്നത്? അവൻ എന്തിനാണ് ഭയക്കുന്നത്? അവൻ എന്തിനാണ് ആശങ്കയുള്ളവനാകുന്നത്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, തന്റെ ദാസന് അല്ലാഹു സുബ്ഹാനഹു വതആല മതിയായവനല്ലയോ? റബ്ബിന്റെ ചോദ്യമാണത്. എന്താണ് നിങ്ങൾ ഉത്തരമായി പറയാൻ ഉദ്ദേശിക്കുന്നത്? അല്ലാഹുവേ നീ മതിയാകില്ല എന്നാണോ? അതല്ല റബ്ബേ നീ ഞങ്ങൾക്ക് മതിയെന്നാണോ? തൊട്ടടുത്ത ആയത്തിൽ ആ ആയത്തിന്റെ പൂർത്തീകരണമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വയുഖൗഫൂനക ബില്ലദീന മിൻ ദൂനെ. അല്ലാഹുവിന്റെ റസൂലെ ആ ആയത്തിന്റെ ബാക്കിയാണത്. വയുഖൗഫൂനക ബില്ലദീന മിൻ ദൂനെ, അല്ലാഹുവിന്റെ റസൂലെ, അതാ മുശ്രിക്കുകൾ അവർ താങ്കളെ അല്ലാഹുവിന് പുറമെയുള്ളവരെ കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തുകയാണ്. നീ ലാത്തെ എതിർത്താൽ, ഉസ്സയെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഗ്രഹം കഅബയിൽ നിന്ന് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞാൽ, ഇസ്മായിൽ നബിയോട് സഹായം തേടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, വയുഖൗഫൂനക ബില്ലദീന മിൻ ദൂനെ, നിനക്ക് ഉപദ്രവങ്ങൾ ബാധിക്കുന്നതാണ്, നിനക്ക് ഔലിയാക്കന്മാരുടെ അടുക്കൽ നിന്ന് പ്രയാസമുണ്ടാകുന്നതാണ്, അവരുടെ കുരുത്തക്കേട് തട്ടുന്നതാണ്, നിന്നെ ഉപദ്രവങ്ങൾ ബാധിക്കുന്നതാണ്, അതുകൊണ്ട് നീ പേടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള മറുപടിയായാണ് പറഞ്ഞത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ലാഹു മതിയായവനല്ലേ അവന്റെ അടിമക്ക്, അവന്റെ ദാസന്. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന് പുറമെയുള്ള ഒരാളെ ജനങ്ങൾ ഭയക്കുന്നുണ്ട് എങ്കിൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് അല്ലാഹു മതിയായിട്ടില്ല എന്നാണ്. എന്നാൽ ഒരാൾ അല്ലാഹുവിനെ മാത്രം ഭയക്കുന്നു എങ്കിൽ, അവനെ മാത്രം ഒരാൾ പേടിക്കുന്നു എങ്കിൽ, അവന്റെ ഉത്തരം എനിക്ക് അല്ലാഹു മതി എന്നാണ്. അതുകൊണ്ടാണ് മുശ്രിക്കുകളുടെ ചരിത്രം എടുത്തു നോക്കൂ. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വഹാജ്ജഹു ഖൗമു, ഇബ്രാഹിമിന്റെ ജനത അദ്ദേഹത്തോട് തർക്കിച്ചു. قال اتحاجوني في الله, ابراهيم نبي عليه الصلاه والسلام തന്റെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ കാര്യത്തിലാണോ എന്നോട് തർക്കിക്കുന്നത്? وقد هدان, അവൻ എനിക്ക് സന്മാർഗം കാണിച്ചു തന്നിരിക്കുന്നു. ولا اخاف ما تشركون به الا ان يشاء ربي شيئا. നോക്കൂ നിങ്ങൾ, ولا اخاف ما تشركون ബിഹി ഇല്ലാ അൻ യശാ റബ്ബി, നിങ്ങൾ അല്ലാഹുവിന് പുറമെ പങ്കു ചേർക്കുന്ന ഏതൊരാളാകട്ടെ അവരെയൊന്നും ഞാൻ ഭയക്കുന്നില്ല, അവരെയൊന്നും ഞാൻ പേടിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? മുശ്രിക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പേടിപ്പിച്ചിരുന്നു. നിങ്ങൾ ഈ വിഗ്രഹത്തെ ആക്ഷേപിച്ചാൽ, നബിമാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ തടഞ്ഞാൽ, സൂര്യനും ചന്ദ്രനും ആരാധനകൾ സമർപ്പിക്കുന്നത് നിങ്ങൾ തടഞ്ഞാൽ, നിനക്ക് ഉപദ്രവമേൽക്കുന്നതാണ്, നിനക്ക് അപകടമുണ്ടാകും, ആക്സിഡന്റ് ഉണ്ടാകില്ലേ? എത്ര എത്ര ആളുകൾ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ ഉടനെ ആളുകൾ വന്ന് എന്താ പറയാ, ഇതല്ലേ ഔലിയാനെ കുറ്റം പറഞ്ഞതിന്റെ പേരിലാണ്, ജാറത്തിൽ നിന്നും പോയപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, എന്തിന്റെ പേരിലേത് പറയുന്നത്, കുട്ടിക്ക് രോഗമായതിന്റെ പേരിൽ, അല്ലെ അവൻ എന്തെങ്കിലും അസുഖം ബാധിച്ചതിന്റെ പേരിൽ, അവന് പണ്ട് അസുഖം ബാധിക്കാറില്ലായിരുന്നോ? അവന് ഇതിനു മുൻപ് അസുഖം ഉണ്ടാകാറില്ലായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസുഖം ബാധിച്ചിട്ടില്ലേ? അവിടുന്ന് വഫാത്താകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം വന്നു. എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്? ഇന്നക ലതുഅക് വഅക്കൻ ശദീദ, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് വളരെ കടുത്ത വേദനയുണ്ടല്ലോ. എന്താണ് അവിടുന്ന് പറഞ്ഞത്? നിങ്ങളിൽ രണ്ടാൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ പ്രയാസമുണ്ടാവുക എന്നത് ഒരാൾ അല്ലാഹു തൃപ്തിപ്പെട്ടതിന്റെയോ ഒരാൾ അല്ലാഹു തൃപ്തിപ്പെടാത്തതിന്റെയോ അടയാളല്ല. ഈ ദുനിയാവിൽ പ്രയാസം ഉണ്ടാവും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, വലാ അഖാഫു മാ തുശ്രികൂന ബി, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ഒന്നിനെയും ഞാൻ ഭയക്കുന്നില്ല. وَسِعَ رَبِّي كُلَّ شَيْءٍ عِلْمًا أَفَلَا تَتَذَكَّرُونَ, എന്റെ റബ്ബ് എല്ലാം അറിയുന്നവനാണ്, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ? അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള ചോദ്യമാണ്, നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർത്തിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ, ഈ ആരാധ്യ വസ്തുക്കൾ, അവയെ ഞാൻ എങ്ങനെയാണ് പേടിക്കുക? നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർത്തിരിക്കുന്ന ഇവയെ ഞാൻ ഭയക്കാതിരിക്കുന്നത് നിങ്ങൾ അത്ഭുതം കൂറുന്നു. എന്നാൽ അതിനേക്കാൾ അത്ഭുതമുള്ളത് അള്ളാഹുവിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ പങ്കുചേർത്തതിന് നിങ്ങൾ എന്താണ് ഭയക്കാത്തത്? നിങ്ങൾ എന്താണ് അള്ളാഹുവിനെ പേടിക്കാത്തത്? അവനാണ് എന്നെയും നിങ്ങളെയും പഠിച്ചത്. ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ ഉണ്ടാക്കിയതാണ്, നിങ്ങളെയാകട്ടെ അള്ളാഹുവാണ് പഠിച്ചത്. നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ പേടിക്കുന്നു, എന്നാൽ നിങ്ങളെയും ഈ വിഗ്രഹങ്ങളെയും ഈ പ്രപഞ്ചത്തെയും സർവ്വതിനെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ പേടിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഇതിന് സമാനമായ വാക്കുകൾ കാണാം. അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞു, ഇന്നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹതിനാ ബിസു. അദ്ദേഹത്തിന്റെ ജനങ്ങൾ ഹൂദ് നബിയോട് പറഞ്ഞു, ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഹൂദേ, നിനക്ക് ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളിൽ ചിലത് അവ നിന്നെ ഉപദ്രവമേൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ അവയുടെ എന്താ ഇവിടെ പറയല്, കണ്ണെട്ടിയതാണ്. നിനക്ക് ഔലിയന്റെ കണ്ണെട്ടിയതാണ് എന്ന് പറയുന്നത് പോലെ, ഇല്ല തറാക ബഅദു ആലിഹതിനാ ബിസു, ഞങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾ നിനക്ക് ഉപദ്രവമേൽപ്പിച്ചിരിക്കുന്നു. قال അദ്ദേഹം പറഞ്ഞു, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി ഉഷ്ഹിദു അല്ലാഹ വഷ്ഹദു അന്നി ബരീഉ മിമ്മാ തുശ്രികൂൻ. നിങ്ങൾ എന്നെ അതിന്റെ പേരിലാണ് പേടിപ്പിക്കുന്നത്. എങ്കിലിതാ എനിക്ക് പറയാനുള്ളത്, ഇന്നി ഉഷ്ഹിദു അല്ലാഹ, ഞാൻ അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയട്ടെ, വഷ്ഹദു, നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളുക, അന്നി ബരീഉ മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ ഈ ആരാധിക്കുന്ന അള്ളാഹുവിൽ പങ്കുചേർത്തിരിക്കുന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാണ്. നിങ്ങൾ ജിന്നുകളെ ആരാധിക്കുന്നുണ്ടോ? ഞാൻ അതിൽ നിന്നൊഴിവാണ്. നിങ്ങൾ മലക്കുകളെ ആരാധിക്കുന്നുണ്ടോ? ഞാൻ അതിൽ നിന്നൊഴിവാണ്. നിങ്ങൾ ഔലിയാക്കന്മാരെ ആരാധിക്കുന്നുണ്ടോ? അവയെ ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാണ്. നിങ്ങൾ നബിമാരെ ആരാധിക്കുന്നുണ്ടോ? അവയെ ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാണ്. ഇന്നി ബരീഉ മിമ്മാ തുശ്രികൂന മിൻ ദൂനി, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അവയിൽ നിന്നെല്ലാം ഞാൻ ഒഴിവാണ്. ഫകീദൂനി ജമീഅൻ സുമ്മ ലാ തുൻസിറൂൻ, അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ തന്ത്രം മെനഞ്ഞുകൊള്ളുക, എനിക്ക് പേടിയില്ല, ഞാൻ അള്ളാഹുവിലാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. സുമ്മ ലാ തുൻസിറൂൻ, നിങ്ങൾ എനിക്ക് അവസരം നൽകേണ്ടതില്ല, അവധി നീട്ടി നൽകേണ്ടതില്ല, എനിക്ക് യാതൊരു പേടിയില്ല. ഒരു മുഅഹ്ദിന്റെ ഹൃദയം ഇങ്ങനെയാണ്. എന്നാൽ ഒരു മുശ്രിക്കിന്റെ ഹൃദയമാകട്ടെ എപ്പോഴും ഭയത്തിലാണ്, എല്ലാത്തിനെയും പേടിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, മല്ലം യഖഫില്ലാ അഖാഫഹുല്ലാഹു മിൻ കുല്ലി ഷൈ, ആരെങ്കിലും അള്ളാഹുവിനെ യഥാവിധി പേടിച്ചിട്ടില്ല എങ്കിൽ അവന് ദുനിയാവിലെ എല്ലാ വസ്തുവിനോടും പേടിയായിരിക്കും. മുശ്രിക്കിന്റെ അവസ്ഥ കണ്ടിട്ടില്ല നിങ്ങൾ? ഒരു വണ്ടി എടുക്കുമ്പോ അല്ലേ ഒരു നാരങ്ങോടെ വെച്ചിട്ടുണ്ടാവും, അവന് വിശ്വാസമൊന്നുമില്ല, എന്നാൽ അതിന്റെ എടുത്തു കളയാനൊരു പേടി, എടുത്തു കളഞ്ഞുകൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവണ്ട പേടി. എങ്ങൊക്കൊരു നാരങ്ങ നശിപ്പിച്ചതുകൊണ്ട് എന്ത് കിട്ടാനാ അല്ലേ? വണ്ടിന്റെ ടയറിന്റെ അടിയിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചു, അതിന്റെ മേലെ ഒരു കെട്ട് കെട്ടിങ്ങനെ പച്ച കെട്ട്. അത് ഞാൻ വണ്ടി വാങ്ങിക്കുമ്പോ മള്ള, ഞാനതുകൊണ്ട് ഊരാൻ പോയില്ല. എന്താ മൂപ്പര മനസ്സിലുള്ളത്? ഇതിനി ഊരിയത് കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവണ്ടാണ് അല്ലേ? നോക്കൂ നിങ്ങൾ, ഒരു പച്ചക്കെട്ട്, അത് അതും വണ്ടി കയറ്റി, യാതൊരു ബന്ധമില്ല. പക്ഷെ അവൻ അതിനെ പേടിക്കുകയാണ്, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഏതോ ഒരു തുണിയിൽ നിന്ന് മുറിച്ചുണ്ടാക്കിയതാണ്, അതിന് യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങാ, ഒരു പൂച്ച അങ്ങ് ചാടിപ്പോയി, ഏയ് അതോടുകൂടി പേടിയാ, ഇനിയിപ്പം പോയി കഴിഞ്ഞാൽ ശരിയാവോ കാര്യങ്ങൾ? നോക്കൂ നിങ്ങൾ, ആ പൂച്ച അവനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല അതിന്റെ കാര്യത്തിന് പോയതാണ്, പക്ഷേ അവന്റെ മനസ്സിൽ അതിനോട് പേടിയായി. അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഭയം ഹൃദയത്തിൽ നിന്നില്ലാതെയായാൽ ദുനിയാവിലെ എല്ലാത്തിനോടും പേടിയായിരിക്കും, എവിടെ കയറിയാലും പേടിയായിരിക്കും. എന്നാൽ നീ അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ഭയന്നാൽ നിന്റെ ഹൃദയത്തിൽ അല്ലാഹു നിർഭയത്വം ഉണ്ടാക്കുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, മൻ ഖാഫല്ലാഹ ഹാബഹു കുല്ലു ഷൈ, ആരെങ്കിലും അല്ലാഹുവിനെ യഥാരൂപത്തിൽ ഭയന്നാൽ അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹൃദയത്തിൽ ബഹുമാനമുണ്ടാക്കുന്നതാണ്, ആദരവുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞതായിക്കാണ്, അള്ളാഹുവിന് ഒരാൾ പേടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങൾ അവൻ സ്വന്തം വീട്ടിൽ വരെ കാണുമെന്ന്. അവൻ്റെ മക്കൾ ചിലപ്പോൾ അവനെ വിലയേൽപ്പിക്കൂല, അള്ളാഹു അനുസരിക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിനെ പേടിക്കുന്നില്ല എങ്കിൽ. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അതിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സലഫുകൾ മുൻഗാമികൾ പറഞ്ഞതായി കാണാം, തിന്മകൾ ചെയ്താൽ ഞങ്ങളുടെ വാഹനത്തിലും ഞങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളിലും അതിൻ്റെ അടയാളങ്ങൾ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. അയാൾ തെറ്റ് ചെയ്താൽ അതിൻ്റെ അടയാളം, തെറ്റുകൾ തിന്മകൾ അള്ളാഹുവിനെ പേടിക്കുന്നത് ഹൃദയത്തിൽ നിന്നില്ലാതെയാകുമ്പോൾ അതിന് ചില ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ഭയമുണ്ടാകുക, അവനെ മാത്രം പേടിക്കുക എന്നതൊരു മുഅ്മിനിന്റെ ഒന്നാമത്തെ ഗുണങ്ങളിൽ പെട്ടതാണ്. എന്നാൽ അള്ളാഹു അല്ലാത്തവരെ പേടിക്കുക എന്നതാകട്ടെ, അവരെ ഈ രൂപത്തിൽ ഭയക്കുക എന്നതാകട്ടെ, ഒരു മുശ്രിക്കിന്റെ ഹൃദയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞതിനോടൊന്നും ഭയമുണ്ടാകരുത്. ജാറങ്ങളോടോ മക്ബറകളോടോ മരിച്ചുപോയ ഔലിയാക്കന്മാരോടോ നബിമാരോടോ സാലിഹീങ്ങളോടോ ഒന്നിനെയും ഭയക്കേണ്ടതില്ല. നീ റബ്ബിനെ ഭയന്നാൽ മതി, അള്ളാഹുവിനെ പേടിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റവും മനോഹരമായ രൂപത്തിൽ ക്രമപ്പെടുത്തി നൽകുന്നതാണ്. അപ്പോൾ ഇതാണ് ഭയത്തിൻ്റെ ഇനങ്ങളിൽ ഒന്നാമത്തേത്, രഹസ്യ രൂപത്തിൽ ഒരാളെ ഭയക്കുക. രണ്ടാമത്തേത് അൽ ഖൗഫു ത്വബ്ഇ, മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രകൃതിപരമായി ഉണ്ടാകുന്ന ഭയമാണ്. ചില ആളുകൾക്ക് ചില വസ്തുക്കളോട് ചിലപ്പോൾ പേടി ഉണ്ടായിരിക്കാം, ദുന്യവിയായ കാര്യം. ഉദാഹരണത്തിന് പാമ്പിനോട് പേടി ഉണ്ടാവുക എന്നുള്ളത്. നബിമാരിൽപ്പെട്ട ഉലുൽ അസ്മിൽപ്പെട്ട റസൂലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ വടി അത് മുന്നിലേക്കിട്ടാൽ അത് പാമ്പായി മാറുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നൽകിയ മുഅ്ജിസത്തിൽപ്പെട്ടതായിരുന്നു അത്, ആയത്തിൽപ്പെട്ടതായിരുന്നു അത്, ദൃഷ്ടാന്തത്തിൽപ്പെട്ടതായിരുന്നു. വടി മുന്നിലേക്കിട്ടാൽ അത് പാമ്പായി മാറും. ആദ്യത്തെ തവണ അത് സംഭവിച്ചപ്പോൾ തുവാ താഴ്വരയിൽ വെച്ച് ആദ്യത്തെ തവണ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ വടി താഴെയിട്ടപ്പോൾ അത് പാമ്പായി മാറി. അല്ലാഹു സുബ്ഹാനഹു തആല ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഫലമ്മാ റആഹാ തഹ്തസ് കഅന്നഹാ ജാന്നു വല്ലാ മുദ്ബിറൻ വലം യുഅഖിബ്. അദ്ദേഹം അത് താഴെയിട്ടപ്പോൾ അതിങ്ങനെ പാമ്പായി മാറി, അതിങ്ങനെ എഴുന്നേറ്റ് നിന്നു അത് കണ്ടപ്പോൾ വല്ലാ മുദ്ബിറ, അദ്ദേഹം പിന്തിരിഞ്ഞോടി, വലം യുഅഖിബ്, തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറഞ്ഞു, യാ മൂസ ലാ തഖഫ്, മൂസ നീ പേടിക്കേണ്ടതില്ല. നോക്കൂ, നിങ്ങൾ ഉലുൽ അസ്മിൽപ്പെട്ട ഒരു റസൂലാണ്, അദ്ദേഹത്തിന് ഭയമുണ്ടായി. ഇത് ദുന്യവിയായ മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹു നിക്ഷേപിച്ച, അവനെ സൃഷ്ടിച്ച രൂപത്തിൽപ്പെട്ടതാണ്. ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യം കാണുമ്പോൾ പേടിക്കും. കുറെ ആളുകൾ ഉപദ്രവിക്കുന്ന മനുഷ്യന്മാരെ കണ്ടാലും മനുഷ്യൻ ചിലപ്പോൾ പേടിക്കും. ഇതൊന്നും തെറ്റായ കാര്യമല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ തിബ്തി ഗോത്രക്കാരനായ ഒരുത്തൻ മരിച്ചു. ആ ചരിത്രം ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ മനുഷ്യൻ മരിച്ചപ്പോൾ ഫിറൌനിന്റെ സമൂഹമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈജിപ്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, മിസർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നീതിയോ ന്യായമോ നോക്കാത്തവരാണ്. വംശീയതയുടെ പേരിൽ, വർഗീയതയുടെ പേരിൽ ജനങ്ങളെ ഉപദ്രവിക്കുന്നവരാണ്. അബദ്ധത്തിലാണ് കൊലപ്പെട്ടത് എങ്കിലും മൂസയെ കയ്യിൽ കിട്ടിയാൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ വകവരുത്താൻ വരെ അവർ തയ്യാറാകും. ആ ചരിത്രം വിശദീകരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഅസ്ബഹ ഫിൽ മദീനതി ഖായിഫൻ യതറഖബ്. അദ്ദേഹം ആ നാട്ടിൽ താമസിച്ചത് ഭയത്തോടുകൂടിയാണ്, പേടിയോടുകൂടിയാണ്. ആരെങ്കിലും ഉപദ്രവിക്കും എന്നുള്ള പേടി. ആ പേടി എന്തല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല അവനോടുള്ള പേടി അതിന് വിരുദ്ധമല്ല. ഒരാൾ ഉപദ്രവിക്കുമോ, അതല്ലെങ്കിൽ പാമ്പ് കടിക്കോ, അതിൽ മറ്റെന്തെങ്കിലും, ചില ആളുകൾക്ക് പ്രാണികളോടായിരിക്കും പേടി, ചില ആളുകൾക്ക് ഇരുട്ടിനോട് പേടിയുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളോട് ചിലർക്ക് പേടിയുണ്ടാവുക എന്നത് അവരുടെ മനസ്സിനെ ചിലപ്പോൾ അവരുടെ പ്രകൃതത്തിൽ ചിലപ്പോൾ ഉണ്ടായേക്കാവുന്ന കാര്യമാണ്. ഇതൊരിക്കലും ഇബാദത്തിൽ ഉൾപ്പെടുന്ന ഭയമല്ല. ഇതാണ് രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ രൂപം അൽ ഖൗഫുൽ മുഹറം. നിഷിദ്ധമാക്കിയ, അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കിയ, എന്നാൽ ശിർക്കിൽ അകപ്പെടാത്ത ഭയങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ചില കാര്യത്തെ ഭയക്കുക എന്നത് ഹറാമാണ്, മേടിക്കാൻ പാടില്ല. എന്നാൽ അത് ശിർക്കാണോ? അല്ല, ശിർക്കല്ല. അത്തരം ചില കാര്യങ്ങൾ, അത്തരം ചില പേടികളുണ്ട്. ആ പേടിയിൽപ്പെട്ടതാണ് ഉദാഹരണത്തിന് ജനങ്ങളോടുള്ള പേടി. അവര് പേടിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ ഉപേക്ഷിക്കുക എന്നത്, അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തുക, അതല്ലെങ്കിൽ അല്ലാഹുവിനെ ധിക്കരിക്കാൻ തയ്യാറാവുക. എന്തിനു കാരണം? എന്താ? ജനങ്ങളെ പേടിച്ചുകൊണ്ട്. ഈ കാലഘട്ടത്തിൽ അത് ജനങ്ങൾക്കിടയിൽ വ്യാപകമാണ്. ചില ആളുകൾ ഈ പറഞ്ഞ പേടി വല്ലാതെ കയറി ചിലപ്പോൾ ഇസ്ലാം തന്നെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ ആളുകളാണ്. ഇസ്ലാമിക ദഅവത്ത്, പ്രബോധനം, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ പറയും, ഏയ് ആൾക്കാരെല്ലാം ഉപദ്രവിക്കും, ഇപ്പതൊന്നും പറയാൻ പോണ്ട അല്ലേ. ഇങ്ങനെ നിന്നാൽ നബിമാരെ ആരെങ്കിലും ഈ ലോകത്ത് വന്നിട്ടുണ്ടാവോ? എത്രയെത്ര റസൂലുമാർ വധിക്കപ്പെട്ടിട്ടുണ്ട്, എത്രയെത്ര നബിമാർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നല്ല സ്വഭാവമുള്ളവരായിരുന്നു. അവിടുന്ന് ആ നാട്ടിൽ അൽ അമീൻ എന്നറിയപ്പെട്ടവരാണ്. അവിടുന്ന് അദ്ദേഹം അവിടെ നാട്ടി ഓടിക്കപ്പെട്ടില്ലേ? എന്തിന്റെ പേരില? തൗഹീദ് പറഞ്ഞതിന്റെ പേരില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ മുശ്രിക്കുകളുടെ നേതാക്കന്മാർ വന്നുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് നിന്റെ മുന്നിൽ വെക്കാനുണ്ട്. ഒറ്റ നിർദ്ദേശം, ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ അവയെ ആക്ഷേപിക്കുന്ന പരിപാടി നീ ഒന്ന് അവസാനിപ്പിക്കണം. നീ ആരാധിക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ആരാധിക്കുന്നതിനെ നീ ഒന്നും പറയണ്ട, അതിനെ ആക്ഷേപിക്കണ്ട, അതിനൊന്നും പറയണ്ട, അതിനെ ആരാധിക്കണ്ട, നീ ജനങ്ങളോട് പറയാൻ നിൽക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അവർ വന്ന് ആ നടത്തിയ ആ ചർച്ചക്കുള്ള മറുപടിയാണ് ഏത് സൂറത്ത്? സൂറത്തുൽ കാഫിറൂൻ. قل يا ايها الكافرون لا اعبد ما تعبدون الله ونني شهدت كفارകളെ لا اعبد ما تعبدون നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല. ولا انتم عابدون ما اعبد ഞാൻ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതുപോലെ നിങ്ങളും ഇബാദത്ത് ചെയ്യുന്നില്ല. അവസാനം ആ ആയത്തിന്റെ അവസാനം എന്താ? സൂറത്തിന്റെ അവസാനം ലകും ദീനുകും വലിയ ദീൻ, നിങ്ങൾ തന്നെ നിങ്ങളുടെ ദീൻ എടുത്തോളൂ, അതെനിക്ക് വേണ്ടതില്ല. വലിയ ദീൻ, എനിക്ക് എന്റെ ദീനുണ്ട്, ഇസ്ലാമുണ്ട്. ഈ കാലഘട്ടത്തിൽ വളരെയധികം ദുർവ്യാഖ്യാനിക്കപ്പെട്ട ആയത്താണ്. ഒന്നും പറയാതിരിക്കാനുള്ള തെളിവായിട്ടാണ് ഈ ആയത്തെ ആൾക്കാർ പറയും. ലക്കും ദീനുക്കും, നിങ്ങൾ നിങ്ങളെ ദീൻ എടുത്തോ, വലിയ ദീൻ നമുക്ക് നമ്മളെ ദീൻ, നമ്മൾ പരസ്പരം ഒന്നും പറയണ്ട, അതല്ല അതിന്റെ അർത്ഥം. ആ ആയത്ത് അവതരിച്ച സന്ദർഭം നോക്കും നിങ്ങൾ. ലക്കും ദീനുക്കും, നിങ്ങൾ നിങ്ങളുടെ ദീൻ എടുത്തോ, എനിക്കത് വേണ്ടതില്ല എന്നാണ് അതിന്റെ അർത്ഥം. വലിയ ദീൻ, എനിക്ക് എന്റെ ദീനുണ്ട്, ഇസ്ലാമുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ ഭയമാണ് ജനങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിൽ നിന്ന് തടയുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന അവസാനം, ചില ആൾ തൗഹീദ് പറയുന്നത് നിർത്തും, തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നത് അവസാനിപ്പിക്കും. മുണ്ടൂല, നാട്ടിലോ കുടുംബത്തിലോ ആൾക്കാരുടെ ഇടയിലോ ഒന്നും പറയില്ല, അങ്ങനെ മുണ്ടാതെ നടക്കും. ഒരു കുഴപ്പമുണ്ടാക്കാത്തൊരു മനുഷ്യൻ ഇബ്നു സീരീൻ റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരാൾ തന്റെ അയൽവാസികൾക്കെല്ലാം പ്രിയങ്കരനാണ് എങ്കിൽ അയാളെ നാട്ടിൽ ഏറ്റവും മോശക്കാരനാണ്. കാരണം അയാൾ ഒരു തിന്മയും കണ്ടിട്ട് തിരുത്തുന്നില്ല എന്നാണ് അതിന്റെ അടയാളം, അതിന്റെ അർത്ഥം. മനുഷ്യൻ തിന്മകൾ കണ്ടാൽ തിരുത്തേണ്ടവനാണ്. ആളുകളെ പേടിച്ച് അതിന്റെ കാര്യത്തിൽ മാറിക്കാൻ പാടില്ല. തിന്മ തിരുത്തേണ്ട സന്ദർഭത്തിൽ, തിരുത്തേണ്ട രൂപത്തിൽ. ഈ പറഞ്ഞതിനർത്ഥം എല്ലാവരെയും ദേഷ്യം പിടിപ്പിക്കണം, എല്ലാവരെയും അകറ്റണം എന്നല്ല പറഞ്ഞത്, മറിച്ച് നല്ല രൂപത്തിൽ, മാന്യമായ രൂപത്തിൽ തിന്മകൾ തിരുത്തി കൊടുക്കണം, നന്മയിലേക്ക് ക്ഷണിക്കണം. അതുപോലെ തന്നെ ജനങ്ങൾ അള്ളാഹുവിനെ ഭയക്കുന്നതിൽ കുറവ് വരികയും ജനങ്ങളെ ഭയക്കുന്നത് അധികരിക്കുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ അടയാളങ്ങൾ തന്നെ ഉപേക്ഷിക്കാൻ തുടങ്ങും. ഇതൊക്കെ അതിൽപ്പെട്ടതാണ്, ഇതൊക്കെ ഹറാമായ ഭയത്തിൽപ്പെട്ടതാണ്. ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, ഒരു 10 മുസ്ലിങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലാത്ത ഒരാളുണ്ട്, അവിടേക്ക് കയറി വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഇവരൊക്കെ ഇരിക്കണോട് തന്നെ ഇസ്ലാം പറയുന്നു, എന്താ പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന വാക്ക് എന്താ നാണിക്കാനുള്ള വാക്ക? ഇസ്ലാമിന്റെ അടയാളമാണ്, ഇസ്ലാമിന്റെ ഷിആറുകളിൽ പെട്ടതാണ്. അതെന്തിനാണ് ഉപേക്ഷിക്കുന്നത്? എന്തിനാണ് അതിൽ നമ്മൾ അപകർഷതാബോധം കാണിക്കുന്നത്? എന്തിനാണ് ഭയക്കുന്നത്? ഇസ്ലാമിന്റെ അടയാളങ്ങൾ, ഉദാഹരണത്തിന് ചില ആൾക്കാർ താടി വളർത്താതിരിക്കാനുള്ള കാരണം എന്താ? കച്ചവടം പോവും, താടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബില്ലാദനാന്ന് പറയും ആൾക്കാർ.
എന്തിനാണ് സഹോദര അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങൾ വെക്കുന്നത്, നീ ഭയക്കുന്നത്? ആരെയാണ് നീ പഠിക്കുന്നത്? അള്ളാഹുവിനെ പഠിച്ചാൽ ജനങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല, ജനങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിക്കുന്ന കാര്യത്തിൽ ജനങ്ങളെ ഭയക്കുക എന്നത് ഹറാമായ ഭയത്തിൽപ്പെട്ടതാണ്, അത് തെറ്റായ ഭയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്, അതാണ് മൂന്നാമത്തെ ഭയത്തിൻ്റെ ഇനങ്ങളിൽപ്പെട്ടത്. ശരി സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ഭയം ഹൃദയത്തിൽ ഉണ്ടാകാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനോടുള്ള ഭയം ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് തിന്മകൾ ഉപേക്ഷിക്കാൻ സാധിക്കുക, നന്മകളിൽ മുന്നേറാൻ സാധിക്കുക. തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹിനെക്കുറിച്ചുള്ള പേടി ഉണ്ടാകുമ്പോഴാണ് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുകയുള്ളൂ. പേടിയില്ലാതെ ആയിക്കഴിഞ്ഞാൽ എല്ലാ തിന്മയും അവന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. ഒരു നന്മയും മടിഞ്ഞിരിക്കുന്നതിൽ നിന്ന് അവനെ എപ്പോഴും നന്മകൾ അതിലേക്ക് പോകാൻ അവന് തടസ്സമുണ്ടായിക്കൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ഭയമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട നാല് വഴികളുണ്ട്, നാല് കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം, ഒന്നാമത്തെ വഴി, അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്ന് പഠിക്കലാണ്, അള്ളാഹുവിനെ അറിയലാണ്. പ്രത്യേകിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗാംഭീര്യവും അവന്റെ മഹത്വവും അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന കാര്യവും. അള്ളാഹു അസീസാൻ, അള്ളാഹു ദുന്തിഖാം, അവനെ ധിക്കരിച്ചവരോട് പ്രതികാരമെടുക്കുന്നവനാണ്. ഷദീദു അൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. സരീഉൽ ഹിസാബ്, വേഗതയിൽ വിചാരണ നടത്തുന്നവനാണ്. ഖബീറാൻ, സൂക്ഷ്മമായി അറിയുന്നവനാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായിരിക്കണം, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഭയപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിച്ച ആയത്തുകളിൽ ഏറ്റവും കടുത്ത ആയത്ത്, ഏറ്റവും ശക്തമായ ആയത്ത് അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്ന ആയത്താണ്. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം, വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹു അറിയുന്നുണ്ടെന്നല്ല, സൂക്ഷ്മമായി എന്റെ ഓരോ വിരൽ ചലനങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. ഹൃദയത്തിൽ നീ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, അള്ളാഹു അറിയുന്നുണ്ട്. നീ ഒളിപ്പിച്ചു വെക്കുന്നത് എന്താണ്, അള്ളാഹു അറിയുന്നുണ്ട്. നീ എന്തെല്ലാം തന്ത്രം മെനഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വതആല അത് മനസ്സിലാക്കുന്നവനാണ്. വല്ലാഹു ബസീറുൻ ബിമാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ആ ആയത്തിന്റെ ഗൗരവം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരു ഹോട്ടലിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ, റൂമിൽ കയറിയിരുന്നാൽ, നമ്മൾ ചിലപ്പോൾ കുടുംബത്തിൻ്റെ ഒക്കെ ഒപ്പാണെങ്കിൽ ഒന്ന് ലാവിഷായി ഇരിക്കും, മേലക്ക് നോക്കിയാൽ സി സി ടി വി ക്യാമറ കണ്ടാലോ ഒന്ന് ശരിക്കായി, ഒരാൾ കാണുന്നുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എപ്പോഴും അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് നീ അതിനെക്കുറിച്ച് വിചാരിക്കുന്നത്? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു നാടിനെ കുറിച്ച് നിങ്ങൾ, അവർ ഉപമയായി പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്, ആ നാട്ടിൽ കഠിനമായി ശിക്ഷിക്കുന്ന ഒരു രാജാവ് ഭരണമേറ്റെടുത്തു, എന്തെങ്കിലും ചെറിയ ധിക്കാരൻ തലവെട്ടിക്കളയാൻ,
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഹയ്യ അലസ്സലാ ഹയ്യ അലസ്സലാ. ഹയ്യ അലൽ ഫലാഹ്. ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. ലാ
പണ്ഡിതന്മാർ ഒരു നാടിൻ്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ആ നാട്ടിൽ ഒരു രാജാവ് ഭരണമേറ്റെടുത്തു. അയാൾ ചെറിയ ശിക്ഷകൾക്ക്, ചെറിയ തിന്മകൾക്ക് വരെ, ചെറിയ ധിക്കാരങ്ങൾക്ക് ഒരു കഠിനമായ ശിക്ഷ നൽകുന്നയാളാണ്. ആ രാജാവ് നാട്ടിൻ്റെ ഓരോ മുക്കും മൂലകളിലും ഭടന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അയാളെ ധിക്കരിക്കുന്നവർ ഉടനെ, ആരെങ്കിലും ധിക്കരിച്ചാൽ ഉടനെ ഈ പട്ടാളക്കാർ അവരെ പിടിച്ചുകൊണ്ടുപോകും. അതോടൊപ്പം ജനങ്ങൾക്കിടയിൽ അയാൾക്ക് ചാരന്മാരുണ്ട്. ഇങ്ങനെ ഒരു നാട്ടിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? എങ്ങനെ അയാൾക്ക് സംസാരിക്കും? എങ്ങനെ അയാൾക്ക് പ്രവർത്തനം ചെയ്യാം? എങ്ങനെയായിരിക്കും ആ രാജാവിനെ കുറിച്ച് അയാൾ സംസാരിക്കാൻ? പേടിച്ചുകൊണ്ടായിരിക്കും. എന്താണ് രാജാവിന് കൂടിയാൽ ചെയ്യാൻ സാധിക്കുക? അയാൾക്ക് തന്നെ വധിച്ചു കളയാൻ സാധിക്കും. മരിച്ചു കഴിഞ്ഞാൽ ജീവിതമുണ്ട്. എന്നാൽ വരെ മനുഷ്യന്റെ പേടി എന്താണ്? അപ്പോൾ മാലിക്കുൽ മുലൂക്കായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യം എന്താണ്? അവൻ എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ ഹൃദയത്തിലുള്ളത് അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം അവൻ്റെ ഉന്നതരായ മലക്കുകൾ നിന്റെ വശങ്ങളിൽ ഇരുന്ന് നിന്റെ പ്രവർത്തനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അവർ നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ പ്രവർത്തനങ്ങൾ ഓരോ ആഴ്ചകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നു. ഈ അവസ്ഥയിൽ ജീവിക്കുന്ന നിന്റെ സ്ഥിതി എന്തായിരിക്കണം? എങ്ങനെയായിരിക്കണം? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ അറിഞ്ഞാൽ അവൻ അല്ലാഹുവിനെ ഭയക്കും. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞു, മൻ ഖാഫ മൻ അറഫ അല്ലാഹ ഖാഫ. ആരെങ്കിലും അല്ലാഹുവിനെ അറിഞ്ഞാൽ അവൻ അല്ലാഹുവിനെ ഭയക്കും. വമൻ ലം യഅറിഫുഹു ലം യഖഫു. ഒരാൾ അല്ലാഹുവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലാഹു ആരാണ് എന്ന് അവന് മനസ്സിലായിട്ടില്ല എങ്കിൽ അവൻ അല്ലാഹുവിനെ പേടിക്കുന്നതല്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, مررت ليله اسري بي بالملئ الاعلى. ഇസ്രായിന്റെ രാത്രിയിൽ ഞാൻ ഉന്നതരായ മലക്കുകളുടെ സദസ്സിനരികിലൂടെ നടന്നു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖറബീങ്ങളായ മലക്കുകൾ, അവന്റെ അരികിൽ സാമീപ്യമുള്ള മലക്കുകൾ അവരുടെ അരികിലൂടെ നടന്നു പോയിട്ടുണ്ട്. വജിബ്രീലു കൽ ഹിൽസിൽ ബാലി മിൻ ഖശ്യത്തില്ലാഹി തബാറക വ തആല. ജിബ്രീലിനെ ഞാൻ കണ്ടു. അദ്ദേഹം നമ്മുടെ വീടുകളിൽ കാലിൽ ചവിട്ടാൻ, കാലിൽ കച്ചറയോ മറ്റോ ഉണ്ടായാൽ അത് ചവിട്ടി വൃത്തിയാക്കാൻ വിരിപ്പുകൾ, ചാക്കിൻ്റെ വിരിപ്പ് വെക്കാറുണ്ട്. ആ വിരിപ്പ് നനഞ്ഞു ഒട്ടിയാൽ അതെങ്ങനെ ഉണ്ടാകും? ഏടുത്ത കാൽ ചവിട്ടുന്ന ചവിട്ടി, ചാക്ക് കൊണ്ടുള്ള ചവിട്ടി, അത് വെള്ളം നനഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അതിങ്ങനെ പറ്റിക്കിടക്കും. അതുപോലെയായിരുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. എന്തായിരുന്നു കാരണം? മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കാരണത്താൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി, അതിൽ നിന്നുണ്ടാകുന്ന ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് അവിടുന്ന് വിശദീകരിച്ചത് നോക്കൂ. അവിടുന്ന് പറഞ്ഞു, ലൈസ ഷൈഉൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഖത്റതൈൻ. രണ്ട് തുള്ളികൾ, ആ രണ്ടു തുള്ളികളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രിയങ്കരമായ മറ്റൊരു കാര്യവുമില്ല. ഖത്റതുൻ മിൻ ദുമൂഇൻ ഫീ ഖശ്യത്തില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയന്നുകൊണ്ട് കണ്ണിൽ നിന്ന് ഇറ്റി വീഴുന്ന കണ്ണുനീർ തുള്ളിയാണ് ഒന്നാമത്തേത്. അതിനോട് ചേർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത് എന്നറിയുമോ? വഖത്റതു ദമിൻ തുഹറാഖു ഫീ സബീലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന രക്തത്തുള്ളിയാണ് രണ്ടാമത്തേത്. നോക്കൂ നിങ്ങൾ, രണ്ട് തുള്ളികൾ. അതിൽ ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കണ്ണിൽ നിന്ന് ഉറ്റി വീഴുന്ന കണ്ണുനീർത്തുള്ളിയാണ്. സഹോദരങ്ങളെ, നമ്മൾ നമ്മോട് ചോദിക്കുക, എത്ര കാലമായി അല്ലാഹു സുബ്ഹാനഹു വതആല ഓർത്തുകൊണ്ട് കരഞ്ഞിട്ട്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞിട്ട്? ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ കരഞ്ഞതല്ല, അനുഗ്രഹങ്ങൾ ഉണ്ടായപ്പോൾ കരഞ്ഞതല്ല, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്. ജന്നത്തിനെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോൾ എന്താണ് അവൻ പറഞ്ഞത്? ذلك لمن خاف مقامي وخاف وعيد. എന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട് എന്നത് ഭയന്ന ആളുകൾ, അവർക്കുള്ളതാണ് ആ സ്വർഗം. ഞാൻ ഭയപ്പെടുത്തിയ, എന്റെ ആയത്തുകളിൽ ഞാൻ താക്കീത് ചെയ്ത നരകം, അതിനെ പേടിച്ചവർക്കുള്ളതാണത്. അള്ളാഹുവിനെ പേടിക്കുക എന്നത്, അവനെ ഭയക്കുക എന്നത് ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മാറ്റമാണത്. അത് ഇബാദത്തുകളിൽ എത്രമാത്രം മഹത്തരമായ കാര്യമാണ് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അല്ലാഹു താക്കീദായി അവതരിപ്പിച്ച നരകത്തെക്കുറിച്ചും അവന്റെ ശിക്ഷയെക്കുറിച്ചും. മുശ്രിക്കീങ്ങൾ, കുഫാറുകൾ, അവർക്ക് അല്ലാഹു ദുനിയാവിൽ നൽകിയ കഠിനമായ താക്കീദുകളെക്കുറിച്ചും അവൻ അറിയിച്ച ആയത്തുകൾ, അത് നോക്കുക എന്നത്, അത് പഠിക്കുക എന്നത്, നരകത്തെക്കുറിച്ച് അറിയുക എന്നത്, അള്ളാഹുവിന്റെ വിചാരണയെക്കുറിച്ച് പഠിക്കുക എന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം വർദ്ധിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളിലൊന്നാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലാഹു നസ്സല അഹ്സന അൽഹദീസ് കിതാബ, അല്ലാഹു ഏറ്റവും നല്ല ഗ്രന്ഥമാണ് അവന്റെ വേദഗ്രന്ഥമായി അവതരിപ്പിച്ചിട്ടുള്ളത്, ഏറ്റവും നല്ല സംസാരമാണ് ഖുർആനിലുള്ളത്. ശേഷം അല്ലാഹു പറയുന്നു, മുതശാബിഹൻ മസാനിയ, ആ ഖുർആൻ സദൃശ്യമുള്ള വചനങ്ങളുള്ളതാണ്, ആവർത്തിക്കുന്ന വചനങ്ങൾ അതിലുണ്ട്. തഖ്ഷഅറു മിൻഹു ജുലൂദുല്ലദീന യഖ്ഷൗന റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ ഭയക്കുന്നവർ, അവർ ആ ഖുർആനിലെ ആയത്തുകൾ വായിക്കുമ്പോൾ അവരുടെ രോമങ്ങൾക്ക് രോമാഞ്ചമുണ്ടാകുന്നതാണ്. എപ്പോഴാണ് സംഭവിക്കുന്നത്? ഖുർആനിലെ ആയത്തുകൾ ഓതുന്ന സന്ദർഭത്തിൽ അവരുടെ രോമങ്ങൾക്ക് രോമാഞ്ചമുണ്ടാകുന്നതാണ്, അവരുടെ തൊലികൾക്ക് രോമാഞ്ചമുണ്ടാകുന്നതാണ്. എപ്പോഴാണ് ഇത് സംഭവിക്കുക? പണ്ഡിതന്മാർ പറഞ്ഞു, നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ, അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് വായിക്കുമ്പോൾ, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, മുൻഗാമികൾക്ക് അല്ലാഹു നൽകിയ ശിക്ഷയുടെ കാഠിന്യം പറയുമ്പോൾ, ഭയം കഠിനമായാൽ അവരുടെ തൊലികളിൽ അതിന്റെ അടയാളം അവരനുഭവിക്കുന്നതാണ് ഖുർആൻ ഓതുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഖുർആൻ അതിന്റെ ആശയം മനസ്സിലാക്കാത്തവൻ, അതിന്റെ അർത്ഥം പഠിക്കാത്തവൻ, അതിന്റെ അർത്ഥം അറിയാത്തവൻ, അവൻ എങ്ങനെയാണ് ഖുർആൻ കൊണ്ട് ആനന്ദമുണ്ടാകുക എന്നെനിക്കറിയില്ല. ഖുർആന്റെ തഫ്സീർ മനസ്സിലാക്കാത്ത ഒരാൾക്ക്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് തിരിച്ചറിയാത്ത ഒരാൾക്ക് ഖുർആൻ അതുകൊണ്ട് എങ്ങനെ ആനന്ദമുണ്ടാകും എന്നെനിക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ശിക്ഷയുടെ ആയത്തുകൾ വായിക്കുമ്പോൾ അത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞു നോക്കൂ. സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കുന്നത് അങ്ങനെയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. ഇന്ന സൽസലത്തു സാഅതി ഷൈഉൻ അദീം, അന്ത്യനാളിൽ സംഭവിക്കാനിരിക്കുന്ന പ്രകമ്പനം അത് തീർച്ചയായും വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്, വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. ഭൂമി ഉൽക്കണ്ടാവുന്ന സന്ദർഭത്തിലെ ജനങ്ങളെ വീഡിയോകളിലും മറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ എന്നറിയില്ല. എന്താ അവരുടെ അവസ്ഥ? ഭൂമി കുറച്ചു നേരം കുലുങ്ങുമ്പോൾ, ഭൂമി മുഴുവൻ കുലുങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഭൂമിയിലൊരു ചെറിയ ഭാഗമാണ് കുലുങ്ങിയിട്ടുള്ളത്. എന്നാൽ അന്ത്യനാളിൽ സംഭവിക്കാനിരിക്കുന്നത് എന്താണ്? ഭൂമി ഒന്നാകെ കുലുങ്ങുന്നു എന്ന് മാത്രമല്ല, നക്ഷത്രങ്ങൾ അതാ ഉതിർന്നു വീഴുന്നു, സൂര്യനും ചന്ദ്രനും അതാ ഗ്രഹണം ബാധിച്ചിരിക്കുന്നു, സമുദ്രം അതാ ആളിക്കത്തിക്കപ്പെടുന്നു, വന്യമൃഗങ്ങൾ പോലും ഭയന്ന് ഉറച്ച് അവർ ഒരുമിച്ച് കൂടുകയാണ്, ആകാശത്തേക്ക് നോക്കിയാൽ അതിങ്ങനെ ഉരുകി ഒലിക്കുന്നു, പർവ്വതങ്ങൾ പർവ്വതങ്ങളും വലിയ വലിയ മനുഷ്യൻ തല മുഴുവൻ മുകളിലേക്ക് നോക്കിയാലും അറ്റം കാണാൻ കഴിയാത്ത പർവ്വതങ്ങൾ അത് മേഘങ്ങൾ പോലെ പറന്നു നടക്കുന്നു, അത് പൊടിയാക്കപ്പെടുന്നു. മനുഷ്യൻ എങ്ങോട്ട് ഓടാനാണ്, എങ്ങോട്ട് ഓടി രക്ഷപ്പെടാനാണ്? ഖബറുകളിൽ നിന്ന് അതാ മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. എന്താണ് ആ കാഴ്ചയുടെ പേടിപ്പെടുത്തുന്ന രൂപം? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത്ത്. ആ ദിവസം അത് കാണുന്ന സന്ദർഭത്തിൽ മുലപ്പാൽ കൊടുക്കുന്ന മാതാവ് തന്റെ മാറത്തിരിക്കുന്ന കുഞ്ഞ് അതിനെക്കുറിച്ച് അശ്രദ്ധയിലായി പോകും, അതിനെ ഉപേക്ഷിച്ചു പോകും. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ഉണ്ടാകുന്ന സ്നേഹത്തിന്റെ അനുകമ്പയുടെ ആ സന്ദർഭം ഏറ്റവും ശക്തമാകുന്ന ഘട്ടമാണ് മാതാവ് തന്റെ കുഞ്ഞിനെ മാറത്തോട് ചേർത്ത് മുലപ്പാൽ കൊടുക്കുന്ന സന്ദർഭം. ഇതിങ്ങ് കണ്ടുകഴിഞ്ഞാൽ കയ്യിലുള്ള കുട്ടിയെക്കുറിച്ച് അവർ അശ്രദ്ധരായി പോകും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ. ഗർഭിണികൾ അന്ന് പ്രസവിക്കുന്നതാണ്. ചില ആളുകൾ പറഞ്ഞു ഗർഭിണികളായ ഒട്ടകങ്ങൾ അവ അന്ന് ഉപേക്ഷിക്കപ്പെടുന്ന, ഒരാളും ഇതിനെ തിരിഞ്ഞു നോക്കൂല. വലിയ വലിയ സമ്പത്ത് ആളുകൾ അതിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല, അതെല്ലാം അവഗണിക്കപ്പെടും. വതറന്നാസ സുഖാറ, ജനങ്ങളെ നീ അന്ന് നോക്കിയാൽ അവർ ലഹരി ബാധിച്ചവരെ പോലെ ഉണ്ടായിരിക്കും. വമാഹും ബിസുഖാറ, അവർക്ക് ലഹരി ബാധിച്ചതല്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ വളരെ കഠിനമാണ്. എന്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്? ശിക്ഷനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അന്ത്യനാളിന്റെ ആരംഭമാണ്, ശിക്ഷ ഇനി വരാൻ കിടക്കുന്നുള്ളൂ, നരകം ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ, വിചാരണ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ, മഹ്ഷർ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അന്ത്യനാളിന്റെ ആരംഭം ഈ അവസ്ഥയിലാണ് എങ്കിൽ ബാക്കിയുള്ളതിന്റെ അവസ്ഥ എന്താ? എന്താണ് ആ ദിവസത്തേക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത്? നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രൂപത്തിൽ നരകത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് അറിയിച്ച ആയത്തുകൾ ധാരാളമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരാൾക്ക് അന്ത്യനാൾ കണ്ണിൽ കാണുന്നത് പോലെ അവന് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഇത് ഷംസു കൂവിറത്ത് എന്നതു മുതൽ താഴേക്കുള്ള സൂറത്തുകൾ അവൻ വായിക്കട്ടെ. അന്ത്യനാൾ എന്താണ് എന്ന് അവന്റെ കണ്ണിൽ കാണുന്നത് പോലെ അവന് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹി ഖദ് ശിബ്ത്, അള്ളാഹുവിന്റെ റസൂലെ അങ്ങയുടെ താടി രോമങ്ങളൊക്കെ നരച്ചു തുടങ്ങിയല്ലോ. അവിടുത്തെ താടി രോമങ്ങളിൽ വരില്ലെണ്ണാവുന്ന 18-19 ചില സഹാബികൾ അതുവരെ എണ്ണിയിട്ടുണ്ട്, അത്രമാത്രം താടി രോമങ്ങൾ നരച്ചിരുന്നു എന്നാണ്. അങ്ങയുടെ താടി രോമങ്ങൾ നബിയെ നരക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ നിരപ്പിച്ചത്, എന്റെ താടിയിൽ നിരയുണ്ടാക്കിയത് സൂറത്തു ഹൂദാൻ. വൽ വാഖിഅ സൂറത്തുൽ വാഖിഅയാൻ. വൽ മുർസലാത്ത് സൂറത്തുൽ മുർസലാത്താൻ. വഅമ്മ യതസാഅലൂൻ സൂറത്തുൻ നബഅൻ. വഇദ ശംസു കുവിറത് സൂറത്തു അത്തക്വീറാൻ. എന്താണ് ഈ സൂറത്തുകളുടെയൊക്കെ പ്രത്യേകത? സൂറത്തു ഹൂദ് കഴിഞ്ഞകാല സമൂഹങ്ങൾക്ക് ബാധിച്ച ശിക്ഷകളെക്കുറിച്ച് അറിയിക്കുന്നുണ്ട്. സൂറത്തുൽ മുർസലാത്ത് അന്ത്യനാളിലെ അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തുൻ നബ അന്ത്യനാളിൽ കുഫ്ഫാറുകളുടെ സ്ഥിതി എന്തായിരിക്കും, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ സ്ഥിതി എന്തായിരിക്കും, നരകത്തിൽ പ്രവേശിക്കുന്നവരുടെ സ്ഥിതി അതിൽ പറയുന്നുണ്ട്. ഇത് ശംസു കുവ്വറത്ത് അന്ത്യനാളിന്റെ സന്ദർഭത്തിലെ വിവരണങ്ങളെക്കുറിച്ചാണുള്ളത്. ഈ സൂറത്തുകളാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ താടി രോമങ്ങളെ നരപ്പിച്ചത്. സഹാബികൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഖുത്ബ നടത്തി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ സമിഅ്തു മിസ്ലഹാ ഖത്തു, അതിനു മുൻപ് അതുപോലെ ഒരു പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് ഞാൻ കേട്ടിട്ടില്ല. ആ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലം ലബകൈതും കസീറൻ വല ദഹിക്തും ഖലീല, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചിരിക്കുകയുണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഖത്ത അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വുജൂഹഹും, വലഹും ഖനീനുൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അവർ മുഖം പൊത്തിയിരിക്കുകയാണ്. അവരുടെ വായിൽ നിന്ന് കരച്ചിലിന്റെ ശബ്ദം പുറത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു.
സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലിരുന്ന രൂപമാണ്. നരകത്തെക്കുറിച്ച് കേട്ടപ്പോൾ അത് അവരുടെ ഹൃദയങ്ങൾക്കുണ്ടാക്കിയ അവസ്ഥയാണിത്. സഹാബിമാർ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആരാണ് അബൂബക്കർ അസ്-സിദ്ദീഖ്, വഫാത്തിന്റെ സന്ദർഭത്തിൽ കയ്യിലുള്ള കുറച്ച് സമ്പത്ത് ബൈത്തുൽ മാലിൽ നിന്ന് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. ആ സമ്പത്തിനെ കുറിച്ച് തന്റെ മകളോട് അദ്ദേഹം ഏൽപ്പിക്കുകയാണ്, ഇതാ ഇന്ന ഇന്ന സമ്പത്ത് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. ചെറിയ സമ്പത്ത്, നമ്മളൊന്നും പണമാണ് എന്ന് പോലും പറയാത്ത കാര്യം, നീ അത് പോയി കൊണ്ടുപോയി കൊടുക്കണം, അത് ജനങ്ങൾക്ക് സദക്കയായി കയ്യിൽ കയ്യിൽ തിരിച്ചേൽപ്പിക്കേണ്ടതുണ്ട്. എന്നിട്ട് അദ്ദേഹം ഭയന്നുകൊണ്ട് പറയുകയാണ്, നുരുമ്പിപ്പോയി തീരുന്ന മണ്ണിൽ അലിഞ്ഞുചേരുന്ന ഒരു മരമായിരുന്നു ഞാനെങ്കിൽ എത്ര നന്നായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കുത്തേറ്റ് തല മണ്ണിൽ ചായച്ച് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ തല മണ്ണിലാണ്. അദ്ദേഹം കരയുന്നു. ചില ആളുകൾ അവർ പറഞ്ഞു, ഉമർ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇസ്ലാമിന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നത് പരലോകത്തെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്കെതിരെയായി ഒന്നും പറയാതെ, എനിക്ക് ഒരു തെറ്റ് രേഖപ്പെടുത്തപ്പെടാതെ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ ഒന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നു എങ്കിലെന്നാണ്, ഒന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നു എങ്കിലെന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ അദ്ദേഹം കരയുമായിരുന്നു, അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ കുതിരുമായിരുന്നു എന്നാണ്. അവർ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇതാണ് പരീക്ഷണത്തിന്റെ ആദ്യത്തെ ഘട്ടം. ഇവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളത് എളുപ്പമാണ്, ഇവിടെ പരാജയപ്പെട്ടാൽ ബാക്കിയുള്ളത് പ്രയാസമാണ്. നമ്മൾ എത്ര തവണ ഖബറുകൾക്ക് മുന്നിലൂടെ നടന്നിട്ടുണ്ട്, എത്ര പേരെ ഖബറടക്കിയിട്ടുണ്ട്, എത്ര മയ്യത്തുകൾ കണ്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷ, അതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയത്തിൽ കയറിയിരുന്നു എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? എങ്ങനെയാണ് നമുക്ക് ഉറങ്ങാൻ കഴിയുക? സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ, അജിബ്തു ലിതാലിബി അൽജന്ന, സ്വർഗത്തെ അന്വേഷിക്കുന്നവർ അവരെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ്. കൈഫ യനാമു താലിബുഹ, അതന്വേഷിക്കുന്നവൻ അതിനുവേണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന അവനെ എങ്ങനെ ഉറങ്ങാൻ സാധിക്കും? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്നവനെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ്. കൈഫ യനാമു ഹാരിബുഹ, അതിൽ നിന്ന് പേടിച്ചോടുന്നവൻ എങ്ങനെ ഉറങ്ങാൻ സാധിക്കും? നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു എങ്കിൽ, എന്താണ് അതിന്റെ അവസ്ഥയെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നരകം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതാണ് എന്നാൽ, സ്വർഗത്തിലായിരുന്നില്ല എങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി നൽകുമെന്നാൽ, അതുമാത്രം മതിയില്ലേ? നരകത്തെ കാണാൻ ആ അവസ്ഥയിൽ എത്തിപ്പെടുക എന്നത് മനുഷ്യന് ചിന്തിക്കാൻ മതിയായ അവസ്ഥയാണ്. അതൊന്ന് കാണാൻ വേണ്ടി അവൻ നിർത്തപ്പെടുക എന്നാൽ, എന്താണ് സഹോദരങ്ങളുടെ ആ അവസ്ഥ? അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷയെക്കുറിച്ചുള്ള ആയത്തുകൾ, അത് നാം നിസ്സാരമായി കാണേണ്ടതല്ല, ഗൗരവത്തിൽ വായിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലഹും മിൻ ഫൗഖിഹിം ദുലൽ, ലഹും മിൻ ഫൗഖിഹിം ദുലലും മിനന്നാർ വമിൻ തഹ്തിഹിം ദുലൽ. നരകത്തിൽ അവർക്ക് മുകളിൽ അഗ്നി കൊണ്ടുള്ള നിഴലുകൾ, തണലുകളാണുള്ളത്. അഗ്നിയാണ് അവരുടെ തണൽ. അവർക്ക് താഴെയും അതുപോലെ തന്നെയാണ്. അത് പറഞ്ഞതിന് ശേഷം, നോക്കൂ, നിങ്ങൾ നരകത്തിൽ പൊതിഞ്ഞിരിക്കണം, ഒരാൾ തീയിൽ പൊതിഞ്ഞിരിക്കുന്ന അവസ്ഥ, എന്താണ് തീയിന്റെ ചൂട്? നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ടതില്ല. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ദാലിക യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദ. ഈ പറഞ്ഞത് അല്ലാഹു അവന്റെ അടിമകളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. അല്ലാഹു അവന്റെ അടിമകളെ പേടിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. യാ ഇബാദി ഫത്തഖൂൻ, അതുകൊണ്ട് എന്റെ അടിമകളെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുക. എന്താണ് ആ വാക്കിന്റെ ഗൗരവം? ഈ ആയത്ത് വായിച്ചിട്ടാണ് സലഫുകളിൽ ചിലർ നിസ്കാരത്തിൽ ബോധം കെട്ടുവീണത്. അവർ പറഞ്ഞു, ഈ ആയത്ത് വായിച്ചതിന് ശേഷം അവർ പറഞ്ഞു, നരകത്തിന്റെ നടുവിൽ അകപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ഈ ആയത്തിൽ പറയുന്നത്. അവന് തിരിയാനും അറിയാനും വയ്യ, മേലേക്ക് പോയാൽ രക്ഷപ്പെടാനും വയ്യ, താഴേക്ക് പോയാൽ രക്ഷപ്പെടാനും വയ്യ. എങ്ങോട്ടാണ് അവൻ ഓടിപ്പോവുക? അവൻ ഉറങ്ങാൻ സാധിക്കുന്നില്ല. എന്നാൽ ജീവിക്കാൻ കഴിയുന്നില്ല. യാ സുബ്ഹാനല്ലാഹ്, ഈ ശിക്ഷ ഉണ്ടാക്കി വെച്ചവൻ, നബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി വൽ അദാബുൽ അലീം, എന്റെ അടിമകൾക്ക് അറിയിച്ചു കൊടുക്കുക, ഞാൻ ധാരാളമായി പൊറുക്കുന്നവനാണ്, ധാരാളം കരുണ ചൊരിയുന്നവനാണ്. എന്നാൽ വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ ശിക്ഷ വേദനയുണ്ടാക്കുന്നതാണ്, കഠിനമായ വേദനയുണ്ടാക്കുന്നതാണ്. ആരാണ് പറയുന്നത്? അള്ളാഹുവാണ് പറയുന്നത്. അള്ളാഹുവാണ് അതിനെക്കുറിച്ച് കഠിനമായ വേദന എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വലുപ്പം എന്താണ്? അതിൻ്റെ വേദന എന്താണ്? അള്ളാഹുവാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ അതാണ് ചിന്തിക്കേണ്ടത്. അള്ളാഹുവാണ് പറയുന്നത്, സുബ്ഹാനഹു വ തആല, അതിൻ്റെ വേദന കഠിനമാണ്. നോക്കൂ നിങ്ങൾ എത്ര ഗൗരവമുള്ള വാക്കാണത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാക്കാൻ കാരണമാകുന്ന കാര്യങ്ങളിൽ ഒന്നാണത്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിശ്ചയിച്ച അടയാളങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാക്കാൻ കാരണമായതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ ഗ്രഹണം സംഭവിച്ചു. സഹാബികൾ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ വീട്ടിൽ നിന്ന് മസ്ജിദിലേക്ക് വേഗതയിൽ പുറപ്പെട്ടു. തന്റെ വസ്ത്രം വലിച്ചുകൊണ്ടാണ് അവിടുന്ന് വരുന്നത്. ഗ്രഹണം സംഭവിച്ചപ്പോൾ അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേടിയാണത്. കാരണം ഗ്രഹണം എന്നത് അന്ത്യനാളിന്റെ അടയാളത്തിൽ പെട്ടതാണ്. അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞു, ഇത് ശംസു കൂവിറത്, അന്ത്യനാൾ ആരംഭിക്കുന്നതിന്റെ അടയാളങ്ങളിൽ ഒന്ന് സൂര്യൻ, അതിന് ഗ്രഹണം സംഭവിക്കലാണ്. അത് കണ്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വസ്ത്രം വലിച്ചഴച്ചുകൊണ്ട് അത് ശരിയാക്കാൻ പോലും കാത്തു നിൽക്കാതെ മസ്ജിദിലേക്ക് ഓടി വരികയാണ് ഭയന്ന് ഉറച്ചുകൊണ്ട്. എന്നിട്ട് അവിടുന്ന് ഒരു പ്രസംഗം നടത്തി, അവിടുന്ന് ഒരു ഖുത്ബ നടത്തി. ആ ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, ഒരാൾ മരിക്കുന്നതിന്റെ പേരിലോ ജനിക്കുന്നതിന്റെ പേരിലോ അല്ല അത് ഗ്രഹണം സംഭവിക്കുന്നത്. വലാകിന്നല്ലാഹു തആല യുഖവ്വിഫു ബിഹാ ഇബാദ, അല്ലാഹു അതുകൊണ്ട് അവന്റെ അടിമകളെ ഭയപ്പെടുത്തുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ചിലർ പറയും, എന്താ ഇപ്പൊ ഇത്ര പേടിക്കാള്, ഇത് ഇങ്ങനെയാകുമ്പോ അങ്ങനെ സംഭവിക്കുന്നു, അത് ഇങ്ങനെ ആകുമ്പോ അത് ഇങ്ങനെ സംഭവിക്കുന്നു. അല്ലെ, നീ അറിഞ്ഞതിൽ ഒരു ഭാഗം മാത്രമാണത്, ബാക്കി എന്താണ് സംഭവിച്ചുകൊണ്ട് നിനക്ക് വല്ലതും അറിയും? സൂര്യൻ ഇങ്ങനെ ഗ്രഹണം സംഭവിക്കുമ്പോൾ നിന്റെ അറിവിൽ ഇന്ന ഇന്നത് സംഭവിക്കുന്നു എന്ന് പറയും, വേറൊന്നും സംഭവിക്കുന്നില്ല എന്നാ ആണോ അതിന്റെ അർത്ഥം? ഏത് ബുദ്ധിയുള്ളവനാണ് അങ്ങനെ പറയും? ഈ കാലഘട്ടത്തിൽ ശാസ്ത്രം ഇത്ര പുരോഗമിച്ചു എന്ന് പറയുന്ന കാലത്തും വരെ ഇതെന്തുകൊണ്ടാണ്, ഇതിന്റെ പൂർണ്ണമായ അവസ്ഥ എന്താണെന്ന് അവർക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാറ്റ് വന്നാൽ, കാറ്റ് വീശിയാൽ, അള്ളാഹുവിന്റെ റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ കാറ്റ് വീശിയാൽ അവിടുത്തെ മുഖത്ത് അത് തിരിച്ചറിയുമായിരുന്നു. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റ് ആഞ്ഞു വീശിയാൽ, അക്ബല വഅദ്ബർ, വീട്ടിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കും, അവിടുത്തെ മുഖത്ത് നിന്ന് അവിടുത്തെ പേടി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആരാണ് അവിടെ? അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലെ, ജനങ്ങൾ സാധാരണ കാറ്റ് കണ്ടാൽ സന്തോഷിക്കാറാണ് പതിവ്, മഴ ലഭിക്കുമല്ലോ എന്ന പ്രതീക്ഷയിൽ. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലെ അങ്ങയുടെ മുഖത്ത് ഒരു പ്രയാസം പ്രകടമാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ, മാ യുഅമ്മിനുനി അൻ യകൂന ഫീഹി അദാബ്, ഈ കാറ്റിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ശിക്ഷ നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന കാര്യം എനിക്കറിയില്ല. ആരാണ് എനിക്ക് നിർഭയത്വം നൽകാനുള്ളത്? ഈ കാറ്റിൽ ഒരു ശിക്ഷയുണ്ടോ എന്ന കാര്യം, അതില്ല എന്ന് എനിക്ക് ആരാണ് ഉറപ്പ് നൽകാനുള്ളത്? ഫഖദ് ഉദ്ദിബ ഖൗമും ബിർരീഹ്, കാറ്റുകൊണ്ട് ഒരു ജനം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ് ആ ജനങ്ങൾ? ആദ് സമുദായമാണ്. വലിയ ശക്തി ഉണ്ടായിരുന്ന ജനക്ക്, ആലോചിച്ച് നോക്കൂ, അവർക്ക് അവരുടെ അഹങ്കാരമായി അവർ പറഞ്ഞിരുന്നത് അവരുടെ ശരീരത്തിന്റെ ശക്തിയാണ്. അവർ പറഞ്ഞിരുന്നു എന്നാൽ, മെൻ അഷദ്ദു മിന്നാ ഖുവ, ഞങ്ങളെക്കാൾ ശക്തിയുള്ളവരാരാണ്? അള്ളാഹു അവരെ ശിക്ഷിച്ചത് നോക്കൂ നിങ്ങൾ, ഏറ്റവും വീട്ടില്ലാത്ത വായു കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, കാറ്റ് വായു അതിനെന്തു ഭാരമാണുള്ളത്, അത് എട്ട് പിന്നെ ഏഴ് പകലും എട്ട് രാത്രിയും അടിച്ചു വീശി, അവരവരുടെ വീടുകളിൽ ഈന്തപ്പനത്തടികൾ മറിഞ്ഞു കിടക്കുന്നത് പോലെ വീണ് കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അങ്ങനെ ഒരു ജനവിഭാഗം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ നിശ്ചയിക്കുന്ന അടയാളങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു ദിവസത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ്. ആ ഓർമ്മപ്പെടുത്തൽ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹുവിൽ ഭയം ഉണ്ടാക്കുന്ന കാരണങ്ങളിൽ മൂന്നാമത്തേതാണ്, മൂന്നാമത്തെ കാര്യമാണത്. നാലാമത്തെ കാര്യം നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നതാണ്. ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് ആലോചിക്കുക. അല്ലാഹു നിനക്ക് ചെയ്തു തന്നിരിക്കുന്ന വിശാലമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുക. അതിന് നന്ദി കാണിക്കുന്നതിൽ നീ എത്രമാത്രം കുറവ് വരുത്തിയിട്ടുണ്ട് എന്നാലോചിക്കുക. അല്ലാഹു നിനക്ക് അനുഗ്രഹമായി നൽകിയ ആ കാര്യങ്ങൾ കൊണ്ട് നീ അല്ലാഹുവിനെ ധിക്കരിച്ചതിനെ കുറിച്ച് ആലോചിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പ്രവർത്തനങ്ങളുമായിട്ടാണ് നീ അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കാനിരിക്കുന്നത് എന്ന കാര്യം ആലോചിക്കുക. ഒരു മനുഷ്യന് ഉറക്കം നഷ്ടപ്പെടാൻ അത് മതിയായതാണ്. കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ചെയ്ത തെറ്റുകൾ അതെന്നെ ധാരാളമുണ്ട്. അല്ലാഹു ചെയ്തെന്ന അനുഗ്രഹങ്ങൾ അതെത്ര മാത്രമുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ എത്ര എണ്ണത്തിനാണ് നമ്മൾ നന്ദി കാണിച്ചത്, എത്ര എണ്ണമാണ് നമ്മളൊന്ന് അനുഗ്രഹമാണ് എന്ന് ചിന്തിച്ചത്. നമ്മളെ മനസ്സിൽ അനുഗ്രഹമായിട്ട് വന്നുപോയ കാര്യം എത്ര ഉണ്ട്, കുറച്ചു മാത്രം. ആശുപത്രിയിലേക്ക് ഒന്ന് പോയി ഒരു റൗണ്ട് ഒന്ന് ഇങ്ങനെ നടന്നു തിരിച്ചു വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്ത അനുഗ്രഹങ്ങൾ ഓരോ കട്ടിലും ആയിരക്കണക്കിന് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ കട്ടിലും അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രയുണ്ട്, എത്ര ഇതിന് നമ്മൾ നന്ദി കാണിച്ചു. ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് അല്ലാഹു നമ്മൾ എത്ര ധിക്കരിച്ചിട്ടുണ്ട്. ഈ കണ്ണുകൊണ്ട്, ഈ ചെവി കൊണ്ട്, ഈ വായ കൊണ്ട്, ഈ സംസാരം കൊണ്ട്, ഈ കൈകൊണ്ട്, ഈ കാലുകൊണ്ട് എത്ര അല്ലാഹുവിനെ ധിക്കരിച്ചിട്ടുണ്ട്. ഇതുമായിട്ടാണ് റബ്ബിന്റെ അരികിലേക്ക് പോകാൻ നിൽക്കുന്നത്. ചിന്തിക്കുക, ഒരു മനുഷ്യന് പേടിക്കാൻ ഇത് മതിയായതാണ്. വളരെ ഗൗരവപ്പെട്ട വാക്കുകളാണ്. തിന്മകളിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നത്, ചെയ്തുപോയ തെറ്റുകളിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നത് ഒരാളുടെ ഹൃദയത്തെ പേടി കൊണ്ട് വിറപ്പിക്കാൻ മതിയായ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ. ഓരോ മനുഷ്യനും താൻ ചെയ്ത നന്മകൾ അന്നവിടെ അവന് കാണാൻ സാധിക്കും. വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹ വബൈനഹു അമദൻ ബഈദ. അവൻ ചെയ്തുപോയ തെറ്റുകൾ, ആ ഓരോ തെറ്റുകളെക്കുറിച്ചും അവന്റെ ഹൃദയത്തിൽ അവൻ വിചാരിക്കുന്നത് എന്താണ്, ഈ തിന്മക്കും എനിക്കുമിടയിൽ വിദൂരം വിദൂരം അകലം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുന്ന ദിവസമാണത്. ഞാൻ ചെയ്തുപോയ തെറ്റുകൾ അല്ലാഹു ഇത് ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഞാൻ പാപമോചനം ചെയ്തിരുന്നെങ്കിൽ, ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്തിരുന്നെങ്കിൽ, ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നെങ്കിൽ എന്ന് അവൻ ചിന്തിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അല്ലാഹു അവനെ കുറിച്ച് നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ആ വാക്കിന്റെ ഗൗരവം എന്താണ്? അല്ലാഹു അവനെ കുറിച്ച് നിങ്ങളെ പേടിപ്പിക്കുകയാണ്. ഭയന്നുകൊള്ളുക, നിങ്ങൾ വരാനിരിക്കുന്ന, നിങ്ങൾ വന്നു നിൽക്കാനിരിക്കുന്ന ദിവസം നിസ്സാരമായൊരു ദിവസമല്ല. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ചോദ്യം ചെയ്യപ്പെടാനുള്ള ദിവസമാണ്. എത്ര ഗൗരവമുള്ള കാര്യമാണത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്നൽ മുഅ്മിൻ യറാ ദുനൂബഹു كأنه قاعد تحت جبل يخاف ان يقع عليه. ഒരു മുഅ്മിൻ അവന്റെ ഹൃദയത്തിൽ തിന്മകളോടുള്ള അവന്റെ നോട്ടം എന്താണ്? അവൻ ചെയ്തുപോയ തിന്മകൾ തന്റെ മുകളിലേക്ക് വീഴാനിരിക്കുന്ന ഒരു പർവ്വതം പോലെയാണ് ആ തിന്മകൾ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തലക്കുമുകളിലേക്ക് ഒരു പാറക്കല്ല് വീഴാൻ നിൽക്കാൻ അതിന്റെ അടിയിൽ പോയി നിൽക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അതുപോലെയാണ് അവൻ അവന്റെ ഓരോ തിന്മകളെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. വഅമ്മൽ മുനാഫിഖ് അവൽ ഫാജിർ فانه يرى ذنوبه كذباب مر على انفه. എന്നാൽ ഒരു തമ്മാടിയായ, ഒരു മുനാഫിഖായ, കപട വിശ്വാസിയായ ഒരുത്തൻ അവൻ തന്റെ തിന്മകളെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ മൂക്കിന് മുകളിലൂടെ പറന്നു പോകുന്ന ഒരു ഈച്ചയെ പോലെയാണ്. وقال هكذا. ആ ഈച്ച മുന്നിൽ വന്നിരുന്നപ്പോൾ ഇങ്ങനെ നാക്കിക്കളഞ്ഞു. എത്ര നിസ്സാരമായിട്ടാണ് അവൻ തിന്മയെ കാണുന്നത്. മുനാഫിഖിന്റെ അവസ്ഥ ഇപ്രകാരമാണ്, അവൻ തന്റെ തിന്മയെ കാണുന്നത് അങ്ങനെയാണ്. ഞാൻ അസ്തഗ്ഫിറുള്ളാഹ് എന്ന് പറഞ്ഞല്ലോ, ഞാൻ തൗബ ചെയ്തല്ലോ, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ ഷഹാദത്തിൽ വിളിച്ചല്ലോ, ഞാൻ വുദു എടുക്കുന്നുണ്ടല്ലോ, ഞാൻ ജുമാക്ക് വരുന്നില്ല, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ. നിസ്കരിക്കാത്ത എത്ര ആൾക്കാരുണ്ട്? ജുമാക്ക് വരാത്ത ആൾക്കാരില്ലേ? നോമ്പെടുക്കാത്ത ആൾക്കാരില്ലേ? ഞാൻ എത്ര നല്ലവനാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, അവന്റെ കണ്ണിൽ അവൻ ചെയ്തുപോയ തിന്മകൾ കസുബാബിൻ മറ അലാ അൻഫഹ, മൂക്കിന് മുകളിലൂടെ പറന്നു വരി ഈച്ചയെ പോലെയാണ്. വഖാല ഹാകദ, കൈകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തീരുന്നത് പോലെയാണ് അവൻ തിന്മയെ കാണുന്നത്. ഈ വാക്ക് പറഞ്ഞുകൊണ്ടാണ് അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അൽ മുനാഫിഖു ജമഅ ബൈന അൽ ഇസാഅതി വൽ അംൻ. മുനാഫിഖ് അവൻ തിന്മ ചെയ്യും, അതോടൊപ്പം അവൻ പേടിയില്ലാത്തവനാണ്. വൽ മുഅ്മിൻ ജമഅ ബൈന അൽ ഇഹ്സാനി വൽ ഖൗഫ്, എന്നാൽ ഒരു മുഅ്മിൻ അവൻ നന്മ ചെയ്യും, അതോടൊപ്പം പേടിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. മുനാഫിഖാണോ മുഅ്മിനാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴിയാണത്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മുനാഫിഖുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം നൽകിയിട്ടുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്നു ഹുദൈഫ റളിയല്ലാഹു അൻഹു. ആരൊക്കെയാണ് മുനാഫിഖുകൾ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണ്. ഒരു ദിവസം അദ്ദേഹം മസ്ജിദിലിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതുവഴി വന്നു. അദ്ദേഹം പറഞ്ഞു, മാത ഫുലാൻ ഫഷ്ഹദ്, ഒരാൾ മരിച്ചിട്ടുണ്ട്, ജനാസ നിസ്കരിക്കാൻ വരാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പോയി ജനാസ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം നിസ്കരിക്കാൻ വന്നിട്ടില്ല. അദ്ദേഹം പറയുന്നു, ഫഅറഫ് ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മനസ്സിലായി ഈ മരിച്ചിരുന്നത് ഒരു മുനാഫിഖായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഞാനിപ്പോൾ നിസ്കരിച്ച വ്യക്തി മുനാഫിഖായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആരാണ് ഉമർ? അദ്ദേഹം ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, അൻഷുദുക ബില്ലാഹ്, അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ് ഞാൻ. നിങ്ങൾക്കറിയാം, അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചാൽ അത് ചെയ്തു നൽകണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണത്. അദ്ദേഹം ചോദിച്ചു, അമിനൽ ഖൗമി അന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽ എന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? യാ സുബ്ഹാനല്ലാഹ്, യാ സുബ്ഹാനല്ലാഹ്, അമിനൽ ഖൗമി അന. അദ്ദേഹം പറഞ്ഞു, ഹൽ സമ്മാനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്റെ പേര് താങ്കളോട് പറഞ്ഞു തന്നിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ലാ യാ ഉമർ, ഉമർ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. ഇനി ഒരിക്കലും ഒരാളോടും ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന രഹസ്യം അറിയിച്ചു കൊടുക്കുന്നതല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ജനങ്ങളെ ചിന്തിക്കുക, ഉമർ ആരാണ്? ഉമർ ഞാൻ പറയേണ്ടതില്ല, അദ്ദേഹമാണ് ഈ പേടിക്കുന്നത്. സലഫുകളിൽ എത്രയോ പേർ പറഞ്ഞു, മാ അറൽതു ഖൗലി അലാ അമലി ഇല്ലാ റഅയ്തുനി മുകദ്ദിബ, എന്റെ വാക്കും പ്രവൃത്തിയും അവയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊരു കള്ളനാണ് എന്നതല്ലാതെ മറ്റൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. നന്മകൾ ധാരാളം പ്രവർത്തിച്ചവരുടെ വാക്കാണിത്. അപ്പോൾ നമ്മുടെ സ്ഥിതി എന്താണ്? നമ്മുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, ചെയ്തുപോയ തിന്മകൾ അവയിലേക്ക് തിരിഞ്ഞു നോക്കുക, മറന്നുപോകരുത് നമ്മൾ. നുഖൈം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, ജനങ്ങളിൽ എത്രയോ പേർക്ക് ഷെയ്ത്താൻ വരുത്തി വെക്കുന്ന ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന് ചെയ്തുപോയ തെറ്റുകൾ മറന്നുപോവുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ എന്നോ നമ്മൾ ചെയ്തു വെച്ച നന്മകൾ അത് നമ്മൾ മറന്നിട്ടില്ല, നമുക്കിപ്പോഴും അറിയാം. എന്നാൽ നമ്മൾ ചെയ്തു വെച്ച ഗുരുതരമായ തെറ്റുകൾ, അതിൽ പലതും നമ്മൾ മറന്നുപോയിട്ടുണ്ട്. നമുക്കറിയില്ല, ഓർമ്മനുണ്ടാവും. ഒരിക്കലൊരാൾ അയാൾക്ക് തൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലുള്ള ബാഗ് നഷ്ടപ്പെട്ടു. അങ്ങനെ അയാൾ ബാഗ് മറന്നു വെച്ചു, കുറച്ചു ദൂരം യാത്ര ചെയ്തു, ചില കടകളിൽ ഇറങ്ങി, ചില സ്ഥലത്ത് സംസാരിക്കാൻ നിന്നു. അങ്ങനെ അയാൾ വീട്ടിലേക്കെത്തി. വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ബാഗ് മറന്നു വെച്ചിട്ടുണ്ട്. അയാൾ തിരിച്ചു വന്നതിന് ശേഷം അയാൾ താൻ വന്ന വടി ആ വഴിയിൽ നടന്ന ഓരോ സംഭവങ്ങളും ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. നമ്മളെപ്പോഴാണ് ആലോചിക്കുക, അത് ഞാൻ പറയുന്ന സമയത്തിൻ്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്യുന്ന സമയത്തിൻ്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ചിന്തിച്ചപ്പോൾ ബാഗിനേക്കാൾ അത്ഭുതമായ കാര്യം ഞാൻ ചെയ്ത തെറ്റുകളാണ്, അത് ചെയ്തു പോയ തിന്മകളാണ്, അയാളുടെ നോട്ടത്തിൽ സംഭവിച്ചത്, സംസാരത്തിൽ വന്നു പോകുന്നത്. അങ്ങനെ നമ്മളൊരു 10 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിനിടയിൽ നാം ചെയ്തു പോയ തെറ്റുകൾ എത്രയുണ്ട്? കണ്ണുകൊണ്ട് ചെയ്തത്, സംസാരത്തിൽ വന്നുപോയത്, കൈകൊണ്ട് ചെയ്തു പോകുന്നത്, ചെവി കൊണ്ട് കേട്ടുപോകുന്നത്, ഇതിലെത്ര തെറ്റുകൾക്കാണ് നാം അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ചത്? ഇത് നമ്മൾ മറന്നുപോകുന്ന തെറ്റുകളുടെ കാര്യം, നമ്മൾ ചെയ്തു പോയ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളുടെ കാര്യമോ? നമുക്ക് ഓർമ്മയുള്ള തെറ്റുകളുടെ കാര്യം. സഹോദരങ്ങളെ, ഭയം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പേടി, അത് വർദ്ധിക്കാൻ ഏറ്റവും കാരണമാകുന്ന കാര്യങ്ങളിലൊന്ന് നമ്മുടെ സ്വന്തം തിന്മകളിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നതാണ്. നിസ്സാരമായി കാണാൻ പാടില്ല, ചെയ്ത ഒരു തെറ്റും നിസ്സാരമല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, തെറ്റുകൾ അവയുടെ ഗൗരവം വർദ്ധിക്കുക രണ്ട് സന്ദർഭത്തിലാണ്. ഒന്ന്, തെറ്റ് ചെയ്യാനുള്ള പ്രേരണ അത് കുറയുന്നതിനനുസരിച്ച് തെറ്റിന്റെ ഗൗരവം വർദ്ധിക്കും. ഒരാൾ ഒരു തെറ്റ് ചെയ്യാനുള്ള സാഹചര്യത്തിൽ അകപ്പെട്ടു, അയാൾക്ക് ഒരിക്കലും ഇത് പുറത്തു ചാടാൻ പറ്റിയില്ല, എന്നിട്ട് അയാൾക്കൊരു തെറ്റ് സംഭവിക്കുന്നത് പോലെയല്ല, ആ തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണയില്ലാതെ അയാൾ സ്വയം തീരുമാനിച്ചുറപ്പിച്ച് ആ തെറ്റിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന സന്ദർഭത്തിൽ തിന്മയുടെ ഗൗരവം കൂടുതൽ വർദ്ധിക്കും. രണ്ടാമത്തെ സന്ദർഭം, തെറ്റുകൾ അതിനെ നിസ്സാരമായി കാണുമ്പോഴാണ്. ഒരു തെറ്റ് അത് എത്ര ചെറുതാകട്ടെ, അതിനെ നാം നിസ്സാരമായി കാണാൻ തുടങ്ങിയാൽ അത് മറ്റൊരു തെറ്റാണ്. എത്ര ചെറിയ തിന്മയാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന ചില തിന്മകളുണ്ട്, നമ്മൾ വിചാരിക്കുക അത് ചെറുതാണ്. അത് ചെറുതാണ് എന്ന വിചാരത്തിൽ അതിനെ നിസ്സാരവൽക്കരിക്കുക എന്നത് ആ തെറ്റിനേക്കാൾ ചിലപ്പോൾ ഗൗരവമേറിയേക്കാവുന്ന മറ്റൊരു തിന്മയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്താപം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഒരു തിന്മയും വലിയ തിന്മയല്ല. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തെറ്റു പുറത്തു നൽകണമേ എന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട് എങ്കിൽ, തൗബ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഒരു തിന്മയും വലിയ തിന്മയല്ല. അള്ളാഹു എത്ര വലിയ തെറ്റു പുറത്തു തരും. എന്നാൽ തിന്മകൾ തുടർച്ചയായി ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരു തെറ്റും ചെറിയ തെറ്റല്ല, തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചെറിയ തെറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇടയ്ക്കെപ്പോഴെങ്കിലും ഒന്ന് ഒരു അന്യസ്ത്രീനെ നോക്കിപ്പോയി, ഇതൊക്കെയാണ് ചെറിയ തെറ്റ്. എന്നാൽ ചെറിയ തെറ്റുകൾ തുടർച്ചയായി ചെയ്യുന്നുണ്ട് എങ്കിൽ ചെറിയ തെറ്റല്ല, അപ്പോൾ വലിയ തെറ്റുകളുടെ കാര്യമോ? വലിയ തെറ്റ് തുടർച്ചയായി ചെയ്യുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ഭയം ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നാം ചേർത്തു പറയേണ്ട വിഷയങ്ങളിൽ ഒന്നാണ്, ഇൻഷാല്ലാ അത് അടുത്ത ആഴ്ച കൂടുതൽ വിശദീകരിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സന്ദർഭത്തിൽ അത് പറയാതിരുന്നത്, അല്ലാഹുവിനോടുള്ള ഭയത്തിനോടൊപ്പം തന്നെ അള്ളാഹുവിലുള്ള പ്രതീക്ഷ ഉണ്ടാകേണ്ടതുണ്ട്. ഭയം മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് പരിധിയില്ലാതെ വർദ്ധിച്ചു കഴിഞ്ഞാൽ, അത് മനുഷ്യന് അപകടമുണ്ടാക്കും. അതിനോടൊപ്പം പ്രതീക്ഷ ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിലുള്ള പ്രതീക്ഷ, അവൻ കാരുണ്യമുള്ളവനാണ്, റഹ്മത്തുള്ളവനാണ്. അത് ഇൻഷാ അല്ലാ റജ എന്നത് അടുത്ത തവണ കൂടുതൽ വിശദീകരിക്കേണ്ടതാണ്. ആ സന്ദർഭത്തെ നമുക്കത് വിവരിക്കാവുന്നതാണ്. അവസാനമായി വിശദമായി പറയാതെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഒരു മുഅ്മിൻ അവന്റെ ജീവിതത്തിൽ പേടിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്, ഭയക്കേണ്ട 4 കാര്യങ്ങൾ. ഒന്ന്, അല്ലാഹുവിനെ ഭയക്കണം, അല്ലാഹുവിനെ അവൻ പേടിക്കണം. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷയെ അവൻ ഭയക്കണം, ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ. മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ നന്മ സ്വീകരിക്കുമോ എന്ന് അവൻ ഭയക്കണം. തിന്മ പൊറുക്കുമെന്നല്ല, നന്മ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ അവന് ഭയമുണ്ടാകണം. നന്മ ചെയ്താൽ ഓ അതല്ല എന്തായാലും സ്വീകരിച്ചനല്ലോ എന്ന രൂപത്തിലല്ല പോകാൻ, അള്ളാഹു ഇത് സ്വീകരിക്കുമോ എന്ന പേടി അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താണ്? മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അവർ വല്ലദീന യുഅതൂന മാ ആതവ വഖുലൂബുഹും വജില, അവർ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നവരാണ്, സദഖ നൽകാവുന്നതെല്ലാം നൽകുന്നവരാണ്, വഖുലൂബുഹും വജില, അതോടൊപ്പം അവരുടെ ഹൃദയം പേടിയിലാണ്. ഈ ആയത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുമുല്ലദീന യുസല്ലൂന വ യതസദ്ദഖൂൻ, നിസ്കരിക്കുകയും സദഖ നൽകുകയും ചെയ്യുന്നവരാണവർ, എന്നാൽ അവർ പേടിക്കുന്നുണ്ട് അള്ളാഹു ഇത് സ്വീകരിക്കുമോ എന്ന്. മൂന്നാമത്തെ കാര്യം പേടിക്കേണ്ടത് അതാണ്, നന്മ അള്ളാഹു സ്വീകരിക്കുമോ എന്ന് പേടിയുണ്ടാവണം. ഈ ഇരുന്നത് അള്ളാഹു സ്വീകരിക്കുമോ, ഈ പറഞ്ഞത് അള്ളാഹു സ്വീകരിക്കുമോ, പേടിയുണ്ടാവണം. നാലാമത്തെ കാര്യം, എന്റെ അവസാനം എങ്ങനെയായിരിക്കും എന്ന പേടി എപ്പോഴും ഉണ്ടായിരിക്കണം. ഏതവസ്ഥയിലാണ് ഞാൻ മരിക്കുക എന്ന പേടി എപ്പോഴും ഹൃദയത്തിൽ ഉണ്ടാകണം. ആ പേടിയിൽ നിന്നാണ് പ്രാർത്ഥന ഉണ്ടാകുന്നത്. എല്ലാ ജുമാകളിൽ നമ്മൾ കേൾക്കുന്ന ആയത്തന്നെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്നെ. ജനിക്കുന്നത് മുസ്ലിമായിട്ടാണ് അല്ലേ, തുടക്കം എങ്ങനെയാണ് എന്നതിലല്ല അള്ളാഹുവിന്റെ നോട്ടം, അവസാനം എങ്ങനെയാണ് എന്നതാണ്. ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിന്റെ അവസാനം നോക്കിക്കൊണ്ട് എന്തിലാണ് അവസാനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ദുആകൾ ഒന്ന് ഏതാണ്? ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ഏതാണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك. അല്ലാഹുവെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തി. ആരാണ് ദുആ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹോദരങ്ങളെ, ഈ നാല് കാര്യം പേടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഭയക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വതആല സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബ് റഹീം. واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.